ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നു രാവിലെ ഞങ്ങളുടെ സദുദ്ദേശം അതാകുന്നു, വിശ്വസിക്കാൻ മാത്രം. കർത്താവായ യേശുവിനെ വിശ്വസിക്കാൻ മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഈ യോഗത്തിൽ രോഗികളും പീഡിതരും മുറിവേറ്റവരുമായി ഇന്നു രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നവർക്കായി ഞങ്ങൾ ഞങ്ങളുടെ യോഗത്തെ സമർപ്പിക്കുന്നു. ഇപ്പോൾ ആ മനോഹരമായ സ്തുതിഗീതം പിന്നെ യേശു കടന്നു വന്നു എന്ന് പാട്ടുകാരൻ പാടുമ്പോൾ തന്നെ കർത്താവേ നീ അരങ്ങിലേക്ക് കടന്നു വന്ന് പീഡിതരായിരിക്കുന്ന ഓരോരുത്തരെയും സൗഖ്യമാക്കിയിട്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഇടയിൽ ഒരു ദുർബല വ്യക്തിയുമുണ്ടായിരിക്കാനിടയാകരുത്. ഇതനുവദിക്കുകയും ഈ മണിക്കൂറിലേക്ക് ആവശ്യമായ വിശ്വാസത്തെ കണ്ടെത്താനായി ഞങ്ങൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇത് ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഇതാരുടേതാണ്? ആർക്കോ നഷ്ടപ്പെട്ടു പോയ ഒരു ജോഡി കണ്ണടകൾ ഇവിടെയുണ്ട്. ഇത് ആലയത്തിൽ വെച്ച് കിട്ടിയതാണ്. ആരെങ്കിലും ഇത് നിങ്ങളുടേതാണെങ്കിൽ അത് അവയുടെ പ്രസംഗവേദിയിൽ പ്രസംഗപീഠത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ വളരെയേറെ പേർ ജോലിക്ക് പോകുന്നവരും അവർക്ക് നേരത്തെ വീട്ടിലേക്ക് പോകണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ നേരം സംസാരിക്കില്ല. പിന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു പ്രാർത്ഥനാ നിലയും കൂടെയുണ്ട്. ഈ ഉച്ച കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് കടന്നു വരുന്നതിന് മുമ്പ് വളരെ അത്യാസന നിലയിലായിരുന്ന ചിലരെ കെട്ടിയിട്ട് മുറിയിലാക്കിയിരിക്കുന്നു. അവർക്കും കൂടെ പ്രാർത്ഥിക്കാനുള്ള അവസരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. അവരിൽ ചിലർ ശരിക്കും വളരെ മോശമായ അവസ്ഥയിലായി തീക്ഷ്ണാവസ്ഥയിലെത്തിയിരിക്കുന്നു. മാത്രമല്ല രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും വിളികൾ നടത്താൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. രോഗികളെയും പീഡിതരെയും സൗഖ്യമാക്കുന്ന കർത്താവായ യേശുവിന്റെ കരം കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ എത്ര ആശ്ചര്യവാൻ. ഇപ്പോൾ കൂടെ കൂടെ നാം ഈ രോഗസൗഖ്യ ശുശ്രൂഷകൾ കടക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ സാധാരണ നമുക്ക് ഏതെങ്കിലും വളരെ അത്യാഹിതമായ അവസ്ഥയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ചുറ്റുമായി വരികയും അത് പെട്ടെന്ന് തന്നെ ഹൃദയവിചാരം വെളിപ്പെടുത്തുന്നതിലൂടെ പ്രകടമാക്കി അതിനെ നേരെ ഉയർത്തി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നു. അത് കഴിയുമ്പോൾ അവരിൽ ശേഷിക്കുന്നവർ എന്താ നാം ഇങ്ങനെ, ഒരുപക്ഷെ അത് വളരെ മോശമല്ലാത്തതോ ആയിരിക്കാം, അതുകൊണ്ട് നാം അതിനെ അങ്ങനെ വിട്ടിട്ട് കടന്നു പോകുന്നു. ഇന്ന് രാത്രിയിൽ തന്നെ ഇവിടെ രണ്ട് പ്രാവശ്യം സംഭവിച്ചിരിക്കുന്നതിനാൽ നാം ഒരു യോഗം തന്നെ രോഗികൾക്ക് പ്രാർത്ഥിക്കാനായി സമർപ്പിച്ചിരിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് ബൈബിളിലെ ഒരു കൽപ്പനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ കൂടാതെ പ്രസംഗിക്കാൻ സാധിക്കില്ല. അതിനെ ഉൾപ്പെടുത്താതെ നമുക്ക് മുഴുവൻ സുവിശേഷം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഇത് സാധ്യമെങ്കിൽ ഇതുവരെയും എനിക്കറിയില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ ഇതുവരെയും വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. എനിക്ക് കഴിയുമെങ്കിൽ അടുത്ത ഞായറാഴ്ചയിൽ ഞാൻ ഇതുവഴി കടന്നു പോകുന്നതാണ്. ഈ ആഴ്ചയിൽ നിങ്ങൾക്കത് ഞങ്ങളിൽ നിന്നും കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ, ബില്ലി നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ, ആഴ്ചയുടെ അവസാനം അവനൊരു കത്ത് മുഖാന്തരം അതറിയും. നിങ്ങൾക്കത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമ്മളിവിടെ വീണ്ടും കൂടി വരുന്നതാണ്. കാരണം നോക്കൂ, വിശ്രമിക്കാനായി അത് നിങ്ങളുടെ തൊഴിലാളി ദിനമാണ്. മാത്രമല്ല, അങ്ങനെ അതല്ലെങ്കിൽ വീട്ടിലേക്ക് പോകാനുള്ള ദിവസമാണ്. കാണുന്നോ? അതുകൊണ്ട് കർത്താവിന് ഉദിച്ചാൽ നാം അതിനായി ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ അതേ നിങ്ങൾക്ക് കേൾക്കാനായില്ലെങ്കിൽ ബില്ല് നിങ്ങൾക്കൊരു കാർഡ് അയക്കുകയോ ഏതെങ്കിലും ഒരു വിധത്തിലൂടെ നിങ്ങൾ അറിയിക്കുകയോ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവനത് നിങ്ങളെ വിളിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ കടന്നു വരുന്ന ഞായറാഴ്ചയ്ക്കായി ഞാൻ തിരികെ വരുന്നതാണ്. ഈ യോഗങ്ങളൊന്നിന് സൗരൻ നേവലെ, അത് ശരിയാകുമോ? ഓ, അത് കൊള്ളാം. ഇവിടെയുള്ള ഈ കുഞ്ഞു കോളൻസിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ 7 മുതലുള്ള സമയത്ത് ആ കുട്ടിക്ക് വാദസംബന്ധമായ പനി ബാധിച്ചിരുന്നതിനാൽ അവനെ കട്ടിൽ മലർത്തിക്കിടത്തി ഒരു ട്യൂബിൽ കൂടി മാത്രമേ കുടിപ്പിക്കാവൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അത് അങ്ങനെയുള്ള ഒന്നായിരുന്നു. അപ്പനും അമ്മയും അവനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നൊരു മുറിയിലിരുത്തുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് യേശു അവനെ സമ്പൂർണമായി സൗഖ്യമാക്കിയിട്ട് അവൻ സ്കൂളിലേക്ക് തിരികെ പോവുകയും ചെയ്തു. അപ്പോൾ അതിന്റെ അധികാരികൾ അതിനെക്കുറിച്ച് ആരായാനായി അവനെ വിളിപ്പിച്ചു. അങ്ങനെ അവനെ പരിചരിച്ചിരുന്ന ആ സ്പെഷ്യലിസ്റ്റിനെ അവർ വിളിപ്പിച്ചു. അവർക്കത് വിശ്വസിക്കാനായില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തെ അവൻ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ ആ ബാലനെ പരിശോധനയ്ക്ക് വിധേയനാക്കി. അപ്പോൾ അവൻ സമ്പൂർണമായി സാധാരണ നിലയിലായിരുന്നു എന്ന് കണ്ടു. പിന്നെ യേശു കടന്നു വന്നപ്പോൾ പരീക്ഷകന്റെ ശക്തി ഉടഞ്ഞുപോയി. അസാധാരണമായ കാര്യമെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ആ പാട്ട് പാടണം എന്ന് ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നു. അവിടെ ആ മുറിയിൽ വെച്ച് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരോ പിന്നെ യേശു കടന്നു വന്നു എന്ന് പാടിക്കൊണ്ടിരിക്കുകയും അവൻ അവിടെ കടന്നു വരികയും ചെയ്തു. അത് ഇന്നു രാത്രിയിൽ പാടിയിട്ടില്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങും മുമ്പ് തന്നെ അത് പാടാനായി ഞാൻ ആരോടെങ്കിലും ആവശ്യപ്പെടുന്നതാണ്. അങ്ങനെ അവൻ എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളിൽ വളരെ ദൂരം പോകാനുള്ള ആളുകൾ നേരം പുലരുവോളം ഇവിടെ തന്നെ തങ്ങാൻ പോകുന്നുണ്ടാകാം. ആ പ്രയത്നത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. രാവിലെ നേരം പുലരുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് ജോലിക്ക് പോകേണ്ടതിനാൽ ഇന്ന് രാത്രിയിൽ തന്നെ വീടുകളിലേക്ക് വണ്ടി ഓടിച്ചു പോകാൻ ഇവിടെയുണ്ട്. അത് കഠിനമായ കാര്യമാണെന്ന് എനിക്കറിയാം. അത് കാണുകയും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ എനിക്കും കട്ടപ്പെട്ട് ഉച്ചരിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഞാനും വിഷണ്ണനാകാറുണ്ട്. ഞാൻ പ്രത്യേക സ്ഥാനത്തെത്തുമ്പോൾ അവിടെ ഞാൻ എന്നിലേ കടന്നിട്ട് ഞാൻ വളരെയധികം ജോലിയെടുത്ത് കഴിയുമ്പോൾ സാത്താൻ വന്നതിനോട് പറയും, എന്താ നിന്നെ ആരും കൂട്ടാക്കാതെ നോക്കൂ, വാസ്തവമായി നിനക്ക് ഭൂമിയിൽ ഒരു സുഹൃത്ത് പോലും കിട്ടിയിട്ടില്ല. ഞാനത് പറഞ്ഞു പോകുന്നു. അതങ്ങനെയായിരുന്നിട്ട് ഓർക്കൂ, ഞാൻ പ്രലോഭനങ്ങളിൽ പ്രതിരോധ ശക്തിയില്ലാത്തവനല്ല. നോക്കൂ, എനിക്കതിന്മേൽ ജയം പ്രാപിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള എന്തിന്റെയെങ്കിലും മേൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അതിനു നേരെ അവന്റെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ട് ചോദിക്കും, അതിനെക്കുറിച്ച് എന്താണ്? ജയം പ്രാപിക്കുന്നതിന്, ജയം പ്രാപിക്കുന്നതിന് അതിനെ സഹായിക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ്? ഇവിടെയുള്ള യോഗത്തിലിരിക്കുന്ന എന്റെ ഒരു വിശിഷ്ട സുഹൃത്തിനെ പോലെ അവിടെ ഒരു സംഘമുണ്ടായിരുന്നു. ദിവ്യ രോഗസൗഖ്യത്തിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടരുണ്ടായിരുന്നിട്ട് ഈ ചെറുപ്പക്കാരനായ വ്യക്തിയുടെ അടുക്കൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന് അവനോട് ഇങ്ങനെ പറഞ്ഞു, ദിവ്യ രോഗസൗഖ്യം എന്ന ആ ചപ്പ് ചവറിനെ കുറിച്ച് അവരവിടെ പ്രസംഗിക്കുന്നു, അതിൽ യാതൊന്നുമില്ല. ഞങ്ങൾ ആക്ടോൺ കാമ്പൗണ്ടിലായിരുന്നപ്പോൾ കെൻഡുക്കിയിൽ ക്യാൻസർ മൂലം മരിച്ചുകൊണ്ടിരുന്ന വയസ്സുചെന്ന ആ സ്ത്രീ താമസിച്ചിരുന്നതിന്റെ വളരെ അടുത്തായിട്ടാണ് ഈ മനുഷ്യനും താമസിച്ചിരുന്നത്. അവളുടെ സഹോദരി ആ രാത്രി യോഗത്തിന് വരികയും അവളുടെ തൂവാല അവളെടുത്തിരുന്ന പേഴ്സിനകത്തുണ്ടായിരിക്കുകയും ചെയ്തിരുന്നു. അവളുടെ പിന്നിൽ നിന്നും പരിശുദ്ധാത്മാവ് അവളെ വിളിച്ചിട്ട്, ഞാൻ ആ സ്ഥലത്ത് അതിനുമുമ്പ് ഒരിക്കലും പോയിട്ടില്ല, അവളോടത് പറഞ്ഞു. അവളുടെ പേഴ്സിൽ ഒരു തൂവാലയുണ്ട്, അതവിടെ വെച്ചത് അവൾ തന്നെയാണ്. അവളുടെ സഹോദരി അവിടെയുള്ള ഒരു പ്രത്യേക കുന്നിൻ പ്രദേശത്തായിരുന്നിട്ട് വൈറൽ ക്യാൻസർ ബാധിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർമാരെല്ലാം അവളെ കൈവിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, പോകൂ, പോയി ആ തൂവാല ആ സ്ത്രീയുടെ മേലിടുക, എന്തുകൊണ്ടെന്നാൽ അവൾ ജീവിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതേ രാത്രി തന്നെ സഹോദരൻ ബേൻ അവിടേക്ക് പോയി, അതവളുടെ മേലിട്ടു. അവിടെ സാൽവേഷൻ ആർമിക്കാർ വന്നിട്ടുണ്ടാകാം എന്ന് അയൽവാസികൾ എല്ലാവരും വിചാരിച്ചു. അപ്പോൾ ആ നിമിഷം തന്നെ അവൾ തന്റെയും അയൽവക്കത്തുള്ളവരുടെയും ജോലികളെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം സമ്പൂർണമായി സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ഈ ചെറുപ്പക്കാരനായ മനുഷ്യനെ അറിഞ്ഞിട്ട് അവൻ പറഞ്ഞു, എങ്കിൽ അവളുടെ കാര്യത്തെപ്പറ്റി വിവരിക്കൂ. അതവിടെ തന്നെ അവസാനിച്ചു. വിവരിക്കൂ, അവൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അവൾ ഇവിടെ ലൂയിസ്വില്ലായി ഉണ്ടായിരുന്നിട്ട് ഡോക്ടർമാർ അവൾക്ക് ശസ്ത്രക്രിയ നടത്തുകയും നിസ്സാരമായി നിരപേക്ഷിച്ചിട്ട് തുന്നിക്കെട്ടി അവളെ തിരികയക്കുകയും ചെയ്തു. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇതാ ഇപ്പോൾ സമ്പൂർണമായി സുഖം പ്രാപിച്ചിരിക്കുന്നു. പറഞ്ഞു, അതിനെ വിശദീകരിക്കൂ. അതിനെ അവിടെ തന്നെ അവസാനിപ്പിച്ചു. മനസ്സിലായോ? നിങ്ങൾക്കറിയാം ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവനിലാണ് ആ അത്ഭുതാശ്ചര്യം ഉണ്ടായത്. അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർപറവാൻ വകയില്ലായിരുന്നു. അവിടെയാണ് നാം അത് സാത്താൻ ലജ്ജയുണ്ടാക്കുന്നു, അത് ചെയ്യുന്നില്ലേ? ആ അത്ഭുതാശ്ചര്യം സംഭവിച്ച മനുഷ്യൻ അവരുടെ ഇടയിൽ തന്നെ നിന്നിരുന്നു. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കാറുണ്ടോ? ഇവിടെ ഒരു മനുഷ്യൻ മരിച്ച ഉയർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇവിടെ തന്നിരിപ്പുണ്ട്. ദൈവം രോഗികളെ സൗഖ്യമാക്കുമോ? ഓ, എന്റെ എല്ലായിടത്തും കൈകൾ ഉയർന്നു. ദൈവം രോഗികളെ സൗഖ്യമാക്കുന്നു. അവൻ മഹാ ഞാൻ ആകുന്നവനാകുന്നു. മഹാനായിരുന്നവനോ മഹാനാകാനിരിക്കുന്നവനോ അല്ല, ഞാൻ ആകുന്നവൻ. അതാണ് ശരി, ഞാൻ ആകുന്നവൻ. അതെല്ലായിടത്തും സദാസമയത്തും എപ്പോഴും സന്നിഹിതനായിരിക്കുന്നവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ. ഇപ്പോൾ ധൃതിയിലാക്കാം. ഇപ്പോൾ നമുക്ക് അനുഗ്രഹീത ബൈബിൾ തുറക്കാം. ഞാനൊരു പേജ് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനത് വായിക്കുമ്പോൾ എന്നെ പ്രേരിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കായും ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു പ്രാർത്ഥന നിര ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം മർക്കോസിലേക്ക് തിരിക്കാൻ പോകുന്നു. വിശുദ്ധ മർക്കോസിന്റെ 11-ാം അധ്യായം. നാം വിശുദ്ധ മർക്കോസിന്റെ 11-ാം അധ്യായത്തിൽ നിന്നും ഏകദേശം 22-ാം വാക്യം തുടങ്ങി വായിക്കാൻ പോകുന്നു. നിങ്ങളിൽ അനേകർക്കും ഈ വചനം അറിയാം. ഇത് വളരെ സുപരിചിതമായ ഒരു വചനമാണ്. അപ്പോൾ അവൻ എന്നോട് ആ അണ്ണാനുകളെ പറ്റി സംസാരിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാൻ സഹോദരൻ റസലിനെ കുറിച്ച് ചിന്തിച്ചു. അത് തിരുവെഴുത്ത് പ്രകാരമായിരുന്നു. ഞാൻ ചിന്തിക്കുമ്പോൾ അവ തികച്ചും തിരുവെഴുത്ത് പ്രകാരമായിരുന്നു. അതെന്നെ എപ്പോഴും അന്ധാളിപ്പിക്കുമായിരുന്നു. അവൻ പറഞ്ഞത് ഞാൻ പറഞ്ഞാലെന്നല്ല, നീ പറഞ്ഞാലെന്നായിരുന്നു. നീ പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് വായിക്കാം. യേശു ഒരുത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കൻ ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. എങ്കിൽ പിന്നെ വിശ്വാസം ക്ഷമയുടെ മേൽ അടിസ്ഥാനമിട്ടിരിക്കുന്നു. അങ്ങനെ ഇന്നു രാവിലെ നേരം നാം സംസാരിച്ചതുപോലെ നമുക്കെല്ലാവർക്കും വിശക്കുന്നതായ അപ്പോസ്തലന്മാരുടെ സമയത്ത് സംഭവിച്ചിരുന്നത് നമ്മുടെ ഇടയിൽ വാസ്തവമായും കാണേണ്ടതിന് നമുക്ക് സഭയെ അവിടെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നാം ശ്രമിക്കുകയാണ്. അത് വാതിലിനടുക്കൽ കിടക്കുന്നു. നാം അത് കാണുന്നു. അതിലും കൂടുതലായി നാം കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് പ്രയോജനപ്പെടുകയും നമ്മിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഒഴുകാനായി അത്തരത്തിലെ ഒരു ഒഴുക്ക് നാം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഓർക്കൂ, യേശു ഇന്ന് രാവിലെ നമുക്കുണ്ടായിരുന്ന പാഠത്തിൽ നമുക്കുണ്ടായിരുന്നത് പോലെ അവൻ തന്റെ ശക്തി ഒരിക്കലും അവനായി ഉപയോഗിച്ചില്ല. അവനത് മറ്റുള്ളവർക്കായി ഉപയോഗിച്ചു. അതിനുവേണ്ടിയാണ് അതയച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, അവനെ പോലെ നിറയെ ശക്തി ഉണ്ടായിരുന്ന മനുഷ്യൻ എപ്പോഴും രോഗിയാകുമോ? അതെ സാർ, ഏതോ ഒരു പുസ്തകത്തിൽ ഞാനത് വായിച്ചു. അവൻ നയീന പട്ടണത്തിൽ വെച്ച് അവിടെ ആ വിധവയുടെ മകനെ ആ ആൺകുട്ടിയെ ഉയർപ്പിച്ച ശേഷം ദ പ്രിൻസ് ഓഫ് ഹൗസ് ഓഫ് ഡേവിഡ് എന്ന പുസ്തകം എന്ന് ഞാൻ വിചാരിക്കുന്നു, അവന് തലവേദന ഉണ്ടായിട്ട് ഒരു പാറയുടെ മേൽ കയറി വിഷമിച്ചിരുന്നു. കാണുന്നോ, അവൻ നമ്മുടെ അതിക്രമങ്ങളെ ചുമന്നു. വഹിക്കുക എന്നാൽ അവയെ ചുമക്കുക എന്നാണ്. നോക്കൂ, അവൻ വഹിച്ചു നമുക്കുള്ളതുപോലെ തന്നെ. അവനും എല്ലാ കാര്യങ്ങളും, അവന് രോഗമുണ്ടായിരുന്നു, അവന് പ്രലോഭനങ്ങളുണ്ടായിരുന്നു, അവന് വിഷമതകളുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ഉള്ളതുപോലെ അവന് പരിഭ്രമങ്ങളുണ്ടായിരുന്നു. കാരണം അവന് ശരിയായ ഒരു മധ്യസ്ഥനാകണമായിരുന്നു. ആയതിനാൽ അവൻ അതിനൊരു പങ്കാളിയായി തീർന്നു. അവൻ അറിയാൻ കഴിയും തന്നെ ഫലത്തിന്റെ ഒരു കൃഷിക്കാരനായി മാറണമായിരുന്നു. നോക്കൂ, നാം ശരിക്കും തിരുവഴുത്തിലേക്ക് നോക്കിയാൽ കിണറ്റും കരയിലെ സ്ത്രീയിലും മറ്റനേക കാര്യങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഓരോ വചനത്തെയും അതിന്റെ ഓരോ അംശവും സത്യമെന്ന് വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കാത്ത വിമർശകന്മാരുന്നുണ്ട്. ഒരു വിമർശകൻ ഒരിക്കൽ അത് പറഞ്ഞു, കോവർ കഴുത കുട്ടിയെ കെട്ടിയിരുന്നിടത്തേക്ക് യേശു ശിഷ്യന്മാരയക്കുമ്പോൾ രണ്ടു വഴികളൊന്നു ചേർന്നിടമായിരുന്ന സ്ഥലം, കോവർ കഴുത കുട്ടിയെ കെട്ടിയിരുന്ന ആ സ്ഥലം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. നോക്കൂ, ദൈവം അതിനെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇവിടെയുള്ള ഡച്ചുമായി തെരുവിൽ വെച്ച് വീണ്ടും ഞാൻ അവന്റെ കൈപിടിച്ച് കുലുക്കുമെന്ന് ദൈവവിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത് വളരെ വിചിത്രമായിരുന്നിട്ട് ആ രാവിലെ നേരം ഞാൻ അവിടെ ഇല്ലായിരുന്നു. എന്നാൽ രണ്ട് മിനിറ്റോ ഒരു മിനിറ്റോ കൂടെ കഴിഞ്ഞിട്ടും തെരുവിൽ വെച്ച് എനിക്ക് അദ്ദേഹത്തിന് കൈപിടിച്ച് കുലുക്കാൻ സാധിച്ചില്ല. എന്നാൽ അദ്ദേഹം തെരുവിൽ കൂടി വരുമ്പോൾ കൃത്യസമയത്ത് തന്നെ എനിക്ക് കാൽ നിറങ്ങി അദ്ദേഹത്തിന്റെ കൈപിടിച്ച് കുലുക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് എന്നെ അറിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കണ്ണട ധരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് എന്നെ കാണാൻ കഴിയില്ലായിരുന്നു. അദ്ദേഹം എന്റെ ശബ്ദം കേട്ടപ്പോൾ കരയാൻ തുടങ്ങി. എന്തായിരുന്നു അത്? സാധാരണ അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നില്ല. എന്നാൽ അത് ആ ഓക്സിജൻ ടെന്റിന്റെ കീഴിലായിരുന്നപ്പോൾ അവൻ അത് ചെയ്യുമെന്ന് അവനോട് പറയപ്പെട്ടിരുന്നതിന്റെ ഉത്തരമായിരുന്നു. ഞാൻ പറഞ്ഞു, താങ്കൾ വീണ്ടും ആലയത്തിലിരിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന് ഹൃദയാഭിലാഷം. ഞങ്ങൾക്ക് ചിക്കാഗോ യോഗമുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ആ യോഗത്തിന് വരാൻ ആഗ്രഹിച്ചിരുന്നു. അതിനായി അദ്ദേഹത്തിന്റെ ഹൃദയം തുടിച്ചിരുന്നു. കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും വേണ്ടി ഒരു ടെലിഗ്രാം ഞാൻ അദ്ദേഹത്തിന് അയച്ചിട്ട് വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം സുഖം പ്രാപിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നറിയിച്ചു. ഒരു സ്നേഹം നിറഞ്ഞ സഹോദരൻ അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹം കടന്നു വരാൻ വളരെ തീഷ്ണമായി ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇന്ന് രാത്രിയിൽ അദ്ദേഹം നമ്മോടൊപ്പം ഇവിടെ ഇരിക്കുന്നു. കാണുന്നോ, അത് മുൻകൂട്ടി ക്രമീകരിച്ചിരുന്നതല്ല. അതേ ദൈവം തന്നെ അത് ക്രമീകരിച്ചു. അവൻ സകാലവും വള്ളി വെളി വ്യത്യാസം വരാതെ സമ്പൂർണമായി പ്രവർത്തിക്കുന്നു. ഒരു വിമർശകൻ അതൊരിക്കൽ പറഞ്ഞു, യേശു അഞ്ചപ്പമെടുത്ത് 5000 പേരെ പോഷിപ്പിച്ചതിൽ യാതൊരു അത്ഭുതവുമില്ല. പറഞ്ഞു, അന്നുള്ള അപ്പം വളരെ വലുതായിട്ട് ഓരോ അപ്പത്തെയും മുറിച്ച് 1000 പേർക്ക് വീതം വിളമ്പി. ഞാൻ താങ്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു ചെറുബാലൻ തന്റെ ഉച്ചയാഹാരത്തിന് കൊണ്ടുവന്നതായിരുന്നു അത്. 5000 പേരെ തീറ്റിക്കാനായി ഒരു ചെറുബാലൻ 5 കൊണ്ടുവന്നു. അത് തികഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 12 കൊട്ട നിറയെ ബാക്കിയെടുത്തതിനെ കുറിച്ച് എന്താണ്? കാണുന്നോ, ഓ, അവരിങ്ങനെ, അത് വെറും വിമർശനം മാത്രമാണ്. അത് മാത്രമാണ് അതിലുള്ളത്. അത് ദൈവത്തിന്റെ വചനത്തിന് മാറ്റം വരുത്തുന്നില്ല. അത് അതേപോലെ തന്നെയായിട്ട് നോക്കൂ മുന്നിലേക്ക് വെക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വിശ്വാസത്തിന്മേൽ നാം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യത്യസ്തമായ വിശ്വാസത്തെപ്പറ്റി, സമ്പൂർണ്ണ വിശ്വാസം. അതിന് മഹത്തായ കാര്യമാകുന്നു. ഇപ്പോൾ വിശ്വാസം കേൾവിയാൽ വരുന്നു. എന്നാൽ വിശ്വാസത്തെ പറ്റി ബൈബിൾ നമ്മോട് പറയുന്നത്, വിശ്വാസം കൂടാതെ നിങ്ങൾക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല. വിശ്വാസം എന്നത് അതവിടെ ഉണ്ട് എന്നുള്ള ഒന്നാകുന്നു. അത് വിശ്വാസമല്ലാതെ മറ്റൊന്നിനെയും പ്രഖ്യാപിക്കുന്നില്ല. അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ നിരയിലേക്ക് തയ്യാറായി വരാൻ തക്കവണ്ണം ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് വിശ്വാസത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ വിശ്വാസമോ? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ അവനുണ്ട് എന്ന് വിശ്വസിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അവനെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ പറയുകയും നിങ്ങൾ അവനെ ഒരിക്കലും കണ്ടിട്ടുമില്ല. നോക്കൂ, അതിനാൽ നിങ്ങൾക്കത് വിശ്വാസത്താൽ തന്നെ വിശ്വസിച്ചിരിക്കണം. നിങ്ങൾക്കവനെ കാണാൻ സാധിച്ചാൽ പിന്നെ അതൊരിക്കലും വിശ്വാസമായിരിക്കില്ല. മനസ്സിലായോ? ഇന്ദ്രിയങ്ങളാൽ പരസ്യമാക്കാൻ കഴിയുന്ന എന്തും അത് വിശ്വാസമല്ല, അതൊരു ശാസ്ത്രീയ സത്യമാകുന്നു. നോക്കൂ, അത് പിന്നെ ഒരിക്കലും വിശ്വാസമായി തുടരുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ വിശ്വാസത്താൽ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടോ എന്ന് വിശ്വസിക്കണം. വിശ്വാസം ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിലൂടെ വരുന്നു. കാണുന്നു, ഇത് ദൈവത്തിന്റെ വചനമാണെന്ന് ആദ്യം നിങ്ങൾ വിശ്വസിക്കണം. വചനം മൂലം നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നിരിക്കണം. മനസ്സിലായോ? അതെന്തു പറഞ്ഞാലും വചനത്തെ അങ്ങനെ എടുക്കുക. അത് ശരിയാണ്, അതിന് വിരുദ്ധമായ എന്തായാലും അത് ശരിയല്ല. ആ ശബ്ദം അബ്രഹാമിനോട് പറഞ്ഞു തന്നെ അവന് വിശ്വസിക്കേണ്ടിയിരുന്നു. അവന് 100 വയസ്സായപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷം അതവന് നൽകിയപ്പോൾ 25 വർഷങ്ങൾക്ക് മുമ്പ് അവനുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസമുണ്ടായിരുന്നു. കാണുന്നോ, അവനത് വിശ്വസിച്ചു. മാത്രമല്ല, അവൻ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വാഗ്ദാനത്തിങ്കൽ തളരാതെ അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനെ നിറവേറ്റാൻ ശക്തനെന്നുറച്ച് അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തു. അതാണതിന്റെ രീതി. ഓരോരുത്തരും ആ വിധത്തിലായിരിക്കണം. ദൈവമാണ് ആ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്ന തോൽവിയടാനാകാത്ത ഒരു വിശ്വാസമായിട്ട് വരണം. എന്നാൽ ഇപ്പോൾ ആ വിശ്വാസം ഉണ്ടാകാനായി നിങ്ങൾ ഒരിടത്തേക്ക് വരേണ്ടതുണ്ട്. അതിനെ പറ്റിയാണ്, നോക്കൂ, ആ വിശ്വാസത്തെ സ്വീകരിക്കാനായിട്ടാണ് നാം ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. എബ്രായരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മോട് പറയുന്നു, വിശ്വാസമെന്നത് ആശിക്കുന്നത് ഉറപ്പാകുന്നു. ഇപ്പോൾ ഇവിടെ വെച്ചാണ് അനേക ജനങ്ങൾ അവരുടെ സൗഖ്യമോ അതല്ല അവർ ചോദിക്കുന്നത് എന്തായാലും ശരി അത് സ്വീകരിക്കുന്നതിൽ തോൽവിയടയുന്നത്. കാരണം അവർ വിശ്വാസത്തെ അതല്ലാത്ത എന്തോ ഒന്നായി എടുത്തിരിക്കുന്നു. കാണുന്നോ, അവർ അത് വിശ്വസിക്കുന്നില്ല. അതൊരു നിരൂപണമല്ല, അതൊരു വാസ്തവമായ സമ്പത്താകുന്നു. ഇപ്പോൾ വളരെ നന്നായി കേൾക്കൂ, നോക്കൂ, അത് നിങ്ങൾ നിരൂപിക്കുന്നതല്ല, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളാൽ മറ്റെന്തിനെയും പ്രസിദ്ധമാക്കുന്നത് പോലെ തന്നെ അത് നിങ്ങൾക്ക് വാസ്തവമായി ഒന്നാകുന്നു. ഇതൊരു പേപ്പറിന്റെ കഷ്ണമാകുന്നു എന്നെന്റെ കണ്ണ് പറയും പോലെ തന്നെ അത് അത്രമാത്രം വാസ്തവമാകുന്നു. അതൊരു പ്രകാശമാകുന്നു എന്ന് വാസ്തവമായും പറയും പോലെയാകുന്നു. ഞാൻ എന്റെ കോട്ട് ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ വാസ്തവമാണ്. ആ കുഞ്ഞവിടെ ഇരുന്ന് കരയുകയോ അതല്ല അതിന് ശബ്ദമുണ്ടാക്കുന്നതിന് കേൾക്കാൻ കഴിയും പോലെയോ വാസ്തവമായി ഒന്നാകുന്നു. നോക്കൂ, രാഗം കേൾക്കാനാകുന്നത് പോലെ അതത്രമാത്രം വാസ്തവമായി ഒന്നാകുന്നു. എന്റെ വായ് മൂലം എന്തിന്റെ രുചി തിരിച്ചറിയുന്നത് പോലെ ഒരു വാസ്തവമായി ഒന്നാകുന്നു. ഏക കാര്യമെന്നത് അത് നിങ്ങൾക്ക് മറ്റാർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നതാണ്. അത് നിങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരിക്കൂ. ആമേൻ. അത് നിങ്ങളുടേതാണ്, വിശ്വാസമെന്ന ആ സമ്പത്ത്. നോക്കൂ, ഒരു ഊഹാപോഹമല്ല. അങ്ങനെ അനേക ജനങ്ങൾ കടന്നു വന്ന ഇപ്പോൾ ഇവയെല്ലാം ആഴമേറിയ പാഠങ്ങളാകിയാൽ അതിന്റെ മേൽഭാഗത്ത് ഞാൻ പിടിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ആഴങ്ങളിലേക്ക് കുഴിച്ചു കൊണ്ടുപോകേണ്ടതാണ്. മനസ്സിലായോ? ശ്രദ്ധിക്കൂ, വാസ്തവമായും നിങ്ങൾക്കതുണ്ടെങ്കിൽ അത് ഊഹാപോഹമല്ല, അത് നിങ്ങളുടെ കൈവശമുള്ള എന്തോ ചിലതാകുന്നു. അത് മറ്റേതൊരു സമ്പത്തും വാസ്തവമായും ഉണ്ടായിരിക്കുന്നത് പോലെയുള്ള ഒന്നാകുന്നു. അത് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിലിരുന്ന് ഓടിച്ചു കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾ വാസ്തവമായും അറിയും പോലെയുള്ള ഒന്നാകുന്നു. നിങ്ങൾ ശരിക്കും ഇപ്പോൾ ആലയത്തിൽ തന്നെ ഇരിക്കുന്നു എന്ന് വാസ്തവമായും നിങ്ങൾ അറിയും പോലെയുള്ള ഒന്നാകുന്നു. അത് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നത് യാഥാർത്ഥ്യമായിരിക്കും പോലെയാകുന്നു. അതൊരു തോന്നലോ ഒരു നിരൂപണമോ അല്ല, അതൊരു യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾ എന്തോ ഒന്നായി അത് നിങ്ങളിലേക്ക് വരുന്നത് ദൈവവചനം കേൾക്കുന്നതിനാലാകുന്നു. അതിലൂടെ മാത്രമാകുന്നു വിശ്വാസം കേൾവിയാൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിലൂടെ വരുന്നു. അത് നിങ്ങളുടെ വിശ്വാസമായിരുന്നിടത്തേക്ക് അതിനെ തിരികെ ഇടുന്നു. പിന്നീടത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേലായിരിക്കില്ല, അതൊരു മനുഷ്യനുമേലല്ല, അതൊരു സംഘടനയല്ല, അതൊരു കൂട്ടം ജനങ്ങളുടെ മേലല്ല, അത് ദൈവത്തിന്മേലാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവവചനമാകുന്നു. മനസ്സിലായോ? നിങ്ങളുടെ വിശ്വാസം ദൈവത്തിലാകുന്നു. വിശ്വാസം ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിലൂടെ വരുന്നു. പിന്നെയും ദൈവം തന്റെ വചനത്താൽ മറ്റാരെങ്കിലും ചെയ്യുന്നതിലൂടെ അല്ല, ആരെങ്കിലും പറയുന്നതിനല്ല, എന്നാൽ ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു എന്നതിലൂടെയാകുന്നു. അവൻ പറഞ്ഞു, സകല മനുഷ്യനും ഭോഷ്ക് പറയുന്നവരും എന്റേത് സത്യവുമായിരിക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തിയാലോ ദൈവത്തിന്റെ പ്രകടനത്താലോ അതല്ല ദൈവത്തിന്റെ വാഗ്ദാനത്താലോ ആരെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് കാണാനിടയായാൽ എനിക്കും കൂടെ അത് ചെയ്യാൻ കഴിയും എന്ന് അവരിൽ അനേകർ പറയാറുണ്ട്. അതൊരു തോന്നലാകുന്നു. അവർ അത് ചെയ്യുമ്പോൾ അവിടെ എവിടെയെങ്കിലും തകർന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത് പോലെ കാണാനായി സാധിക്കും. അതൊരു സമ്പത്തായിട്ട് തന്നെ ലഭിച്ചിരിക്കണം. ഇപ്പോൾ അത് സംഭവനീയമായും ഒരു വിശ്വാസമാകുന്നു. അതാണ് നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് സംഭവനീയമായും നിങ്ങളെന്നോടൊരു കരിവേലകമരം ചോദിച്ചാൽ ഞാൻ അതിന്റെ ഒരു വിത്ത് തരുന്നത് പോലെയാണ്. സംഭവനീയമായും നിങ്ങൾക്കൊരു കരിവേലകമരം കിട്ടിയിരിക്കുന്നു. എന്നാൽ അത് സ്വയം അതിൽ നിന്ന് ഉൽപ്പാദിച്ചിരുന്നില്ല. എന്നാൽ വാസ്തവമായും അതിൽ നിന്നും അതിനെ മുളപ്പിക്കുമ്പോൾ അതൊരു കരിവേലക ചെടിയായി വരും. ദൈവം അത് ചെയ്യുമെന്ന് നിങ്ങൾ നിരൂപിക്കുമ്പോൾ, അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയപ്പോൾ, അന്നത് ഒരു വിശ്വാസ രൂപത്തിലായിരുന്നു. തോൽവിയടയാനാകാത്ത ഒരു സമ്പൂർണമായ വിശ്വാസമായിരുന്നു. ആ കാരണത്താലാണോ ഈ ദർശനങ്ങൾ എനിക്ക് അത്രയേറെ ഭയങ്കരമായിരിക്കുന്നത്? കാരണം അത് ഓരോ സമയത്തും ശരി എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് ഞാനതറിയുന്നു. അവനത് തന്റെ വചനത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുകയും ഇവിടെ അവൻ കടന്നു വന്ന് അത് ഈ ദിവസത്തേക്കുള്ള തന്ന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്യുന്നു. ആയതിനാൽ അവനങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നു. നോക്കൂ, അതെനിക്ക് വിശ്വാസം തരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിന് വിപരീതമായി അവനൊരിക്കലും ഒന്നും ചെയ്യുന്നില്ല. കാണുന്നോ? അത് വചനത്തിനെതിരായിട്ടുള്ളതാണെങ്കിൽ എനിക്ക് അതിന്മേൽ വിശ്വാസമുണ്ടാകില്ല. നോക്കൂ, നേരെ തിരികെ അതിലേക്ക് വചനത്തിലേക്ക് ദൈവവചനം കേൾക്കുന്നതിലൂടെ വിശ്വാസം വരുന്നു എന്നതിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ തികച്ചും വചനം കേട്ടിരിക്കണം. ദൈവത്തിന്റെ വചനമാണ് സകലത്തിനും മതിയായ വചനം. ഈ വചനം മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ വിശ്വാസം ഒരു സമ്പത്തായിരിക്കെ നമുക്കിവിടെ കണ്ടുപിടിക്കാനാകുന്നത് എബ്രായരിൽ വിശ്വാസം എന്തായിരുന്നു എന്നാൽ വിശ്വാസമുണ്ടായിരുന്നവർ എന്തു ചെയ്തു എന്നതാണ്. നോക്കൂ, ഇന്ന് അനേക നേരങ്ങളിൽ വിശ്വാസമുള്ളവരിൽ നാളെ അവർക്കുണ്ടായിരിക്കുന്നില്ല എന്ന് വരാം. അടുത്ത ദിവസം അവർക്ക് മറ്റെന്തോ ഉണ്ടായിരിക്കും, പിന്നെ വേറെന്തോ ആയിത്തീരും. എന്നാൽ ഒരിക്കൽ ദൈവം അതിൽ നങ്കൂരമിട്ടു നിങ്ങൾക്ക് കാണുകയും ചെയ്താൽ അതിൽ നിന്നും നിങ്ങളെ മാറ്റാൻ യാതൊന്നിനും സാധ്യമല്ല. നിങ്ങൾ വെറുതെ ഒരു മതത്തിൽ ചേരാൻ ശ്രമിക്കുകയും എത്തിപ്പിടിക്കാൻ നോക്കുകയും നിരൂപിക്കുകയും ചെയ്യുന്നതാകുന്നു. നിരൂപണമെന്നാൽ നിയമപരമായ അധികാരമില്ലാതെ സാഹസത്തിന് മുതിരുക എന്നാകുന്നു. നിങ്ങൾ ഇതിനായി ശ്രമിക്കുന്നു, പിന്നെ നിങ്ങൾ ഇതിനായി ശ്രമിക്കുന്നു, ഈ വഴിയിലൂടെ പോകുന്നു, ഇവിടേക്ക് ഓടുന്നു, അവിടേക്ക് ഓടുന്നു. നിങ്ങൾക്ക് ഇതുവരെയും വിശ്വാസം കിട്ടിയിട്ടില്ല. എന്നാൽ അതിനെയാണ് നാം വിശ്വാസം എന്ന് വിളിക്കുന്നത്. ഞാൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നന്ദിയുടെ സഹോദര, നിങ്ങൾക്കിപ്പോൾ തന്നെ ഇത് മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നാം സ്വയം സഭ തന്നെ ദൈവത്തിന്റെ ശക്തിയിലേക്ക് ഉയരേണ്ടതുണ്ട്. എങ്ങനെയാണ്? നാം അവസാനത്തിന് വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ ചില നാട്യവിശ്വാസങ്ങളെ ഉരച്ചു പുറത്താക്കി നോക്കൂ. ആഴമേറിയ ചിലതിലേക്ക് കടക്കാനായി, ചില ആഴമേറിയ കാര്യങ്ങൾ ഉപദേശിക്കാനായി സഭ ആ അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുന്നോ? അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചിലതാകുന്നു. ബ്രദർ ബ്രാൻഹാം, അതല്ലല്ലോ വെളിച്ചം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അപ്പോഴും അതാണ് വെളിച്ചമെന്ന് ഞാൻ അറിയുന്നു. അതാണ് വെളിച്ചമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ അതിലേക്ക് തന്നെ നോക്കുന്നു. എന്റെ കണ്ണെപ്പോഴും എന്നോടത് വെളിച്ചം തന്നെ എന്ന് പ്രസിദ്ധമാക്കുന്നു. കാണുന്നോ? ആ കാരണത്താലാണ് ഞാൻ ആ ദർശനങ്ങളെ വിശ്വസിക്കുന്നത്. കാരണം അതെല്ലായ്പ്പോഴും സത്യമാണെന്ന് എന്നോട് തന്നെ വിളിച്ചു പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അത് വന്നത് വചനത്തിൽ നിന്നായിരുന്നു. കാണുന്നോ? പിന്നെ അത് പറയുന്നത് അവനാണെങ്കിൽ അത് അതിനെ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ അതതിനെ അങ്ങനെ പ്രസിദ്ധമാക്കുന്നെങ്കിൽ പിന്നെ ഒരു ഊഹാഭോഗത്തിന്റെ പ്രവൃത്തിയല്ല, അതങ്ങനെ സംഭവിക്കാൻ പോകുന്നു. കർത്താവ് ഇപ്രകാരം അരുളിച്ചിരുന്നു എന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം നോക്കൂ, എന്തുകൊണ്ടെന്നാൽ അത് മനുഷ്യ ചിന്തയ്ക്കും അതീതമാകുന്നു. അത് കർത്താവിന്റെ ചിന്തയുടെ മണ്ഡലത്തിലുള്ളതാകുന്നു. മുന്തിരിവള്ളിയിലെ ശാഖ അതിന്റെ ഫലം പുറപ്പെടുവിക്കും പോലെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നു. കാണുന്നു? ദൈവം മനുഷ്യരെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ദൈവം യന്ത്രങ്ങൾ ഉപയോഗിക്കാറില്ല. ദൈവം മനുഷ്യരുടെ കൂട്ടത്തിൽ ഉപയോഗിക്കാറില്ല. ദൈവം സംഘടനകൾ ഉപയോഗിക്കാറില്ല. ദൈവം സദാസമയവും വ്യക്തികളെ മാത്രം ഉപയോഗിക്കുന്നു. ഇപ്പോൾ വിശ്വാസമെന്നത് സമ്പത്താകുന്നു. അതിനാലാണ് ആ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കി. അതൊരു നിരൂപണമല്ല, അതൊരു സമ്പത്താണ്. പ്രത്യേകിച്ചും സമ്പൂർണ്ണ വിശ്വാസം. സമ്പൂർണ്ണ വിശ്വാസത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ മറ്റുള്ളവർ ജനങ്ങൾ വന്ന് പറയാറുണ്ട്, ഓ എനിക്ക് സമ്പൂർണ്ണ വിശ്വാസമുണ്ട്, ഓ എനിക്കുണ്ടെന്ന് തീർച്ചയാണ്. അതെ, നിങ്ങൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്? കാണണോ? മനസ്സിലായോ? നോക്കൂ, നിങ്ങളുടെ പ്രവൃത്തികൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് നിങ്ങളിലില്ല എന്ന് തെളിയിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥനാ നിലയിൽ നിൽക്കുന്നത്? കാണണോ? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? നോക്കൂ, നിങ്ങൾക്ക് സമ്പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നാൽ നിങ്ങൾ നേരെ ദൈവത്തിലേക്ക് നോക്കുകയും വിശ്വസിച്ചുകൊണ്ട് നടന്നു പോവുകയും ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥനാ നിലയിലേക്ക് കടന്നു വരേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളുടെ ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ വിശ്വാസം അതങ്ങനെയാക്കി തീർത്തിരിക്കുന്നു. കാണുന്നോ, ഞാൻ ഒരു ഷർട്ട് ധരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? താങ്കൾ ഒരു ഷർട്ട് ധരിച്ചിരിക്കുന്നു എന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? അതെ, ഞാനത് കാണുന്നു, അത് അനുഭവിക്കുന്നു. മാത്രമല്ല, അതവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു. അതെ, സമ്പൂർണമായ വിശ്വാസം പിടിച്ചുപെടുമ്പോൾ അത്രയും വാസ്തവമായിരിക്കും. നിങ്ങൾക്ക് വീണ്ടും അതിന്റെ ആവശ്യം വരില്ല. അത് ആദ്യം തന്നെ ചെയ്തിരിക്കുന്നു, നിങ്ങൾ അതറിയുന്നു. അതെങ്ങനെ അറിയാനാകും? വിശ്വാസം എന്നോട് അങ്ങനെ പറയുന്നു. അതാണത്. കാണുന്നോ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നു? മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ഞാൻ ഭാഗ്യ പരീക്ഷ മുതിരുന്നില്ല. അതെ, ഞാൻ പോകും. ബൈബിൾ പറയുന്നു, മൂപ്പന്മാരെ വിളിക്കുക, അവർ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ, ഞാൻ സുഖം പ്രാപിക്കും എന്നെനിക്കറിയാം. പിന്നെയും നിങ്ങൾ പറയും, അതെ, ഞാൻ സുഖം പ്രാപിക്കാൻ പോകുന്നു. നോക്കൂ, നിങ്ങളെ തന്നെ ശരിയാക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ സ്വയം നിങ്ങളെ ശരിയാക്കിയെടുക്കാൻ നോക്കുകയാണ്. പിന്നെ അവൻ കടന്നുപോയി കഴിയുമ്പോൾ അവൻ പറയും, ഓ, ഞാൻ ഇപ്പോഴും അത് കാണുന്നില്ല. നോക്കൂ, നിങ്ങൾ അവിടെയായിരുന്നു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. നിങ്ങളുടെ കലർപ്പില്ലാത്ത വിശ്വാസം അവിടെ വെച്ച് തന്നെ അത് ചെയ്യും. നിങ്ങളുടെ കലർപ്പില്ലാത്ത വിശ്വാസം അത് നിങ്ങൾക്ക് അത്രയേറെ വാസ്തവമായി ചെയ്തിട്ട്. ആ രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീയെ നോക്കൂ. അവൾ പറഞ്ഞു, എനിക്ക് അവന്റെ വസ്ത്രത്തിലെങ്കിലും തൊടാൻ സാധിച്ചാൽ ഞാൻ സുഖം പ്രാപിക്കും. അവൾ അത് ചെയ്ത ഉടൻ തന്നെ അവളുടെ രക്തസ്രാവം നിലച്ചതായി അവളുടെ ഉള്ളിൽ അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ തന്നോട് തന്നെ പറഞ്ഞു, അവളത് വാസ്തവമായി വിശ്വസിച്ചിരുന്നു. അവൾ അത് തൊട്ടപ്പോൾ അതിനെ തെളിയിക്കാനായി അത് നിലച്ചു. യേശു തിരിഞ്ഞു ചോദിച്ചു, എന്നെ തൊട്ടതാർ? ആ സമ്പൂർണ്ണ വിശ്വാസം. ഇന്ന് രാത്രിയിലും അതേ സമ്പൂർണ്ണ വിശ്വാസം അന്നത് ചെയ്തതുപോലെ തന്നെ ക്രിസ്തുവിനെ തൊടും. കാരണം ആ സമയത്ത് ആ സ്ത്രീ സമ്പൂർണ്ണ വിശ്വാസമായിട്ടാണ് വന്നത്. ശിഷ്യന്മാർക്ക് ആദ്യം ഈ സമ്പൂർണ്ണ വിശ്വാസം ഇല്ലായിരുന്നു എന്നിപ്പോൾ നാം കാണുന്നു. അവർക്കതില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവരോടൊപ്പം ക്രിസ്തു ഉണ്ടായിരുന്നു, അവരോടൊപ്പം നടന്നിരുന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ക്രിസ്തു അവരിലായിത്തീർന്നു. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഈ സമ്പൂർണ്ണ വിശ്വാസമുണ്ടാക്കുക കഠിനമായ കാര്യമാണെന്ന് നിങ്ങൾ കാണാം. അതിന് അത് കൊണ്ടുവരേണ്ടതുണ്ട്. അത് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം, ശിഷ്യന്മാർക്ക് സമ്പൂർണ്ണ വിശ്വാസം ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. കാരണം അവർക്കവിടെ ഒരു ചുഴലി ബാധിച്ച ബാലനെ കിട്ടിയപ്പോൾ അവനിൽ നിന്നും ആ പിശാചിനെ പുറത്താക്കാൻ അവർ ശ്രമിക്കുകയും അവർക്കത് ചെയ്യാൻ സാധിച്ചതുമില്ല. യേശു വരുന്നത് ആ പിതാവ് കണ്ടിട്ട് അവൻ പറഞ്ഞു, എന്റെ മകനെ ഞങ്ങൾ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, അവർക്കോ അവനെ സൗഖ്യമാക്കാനായില്ല. കാണുന്നോ? അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾക്കവനെ സൗഖ്യമാക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? യേശു പറഞ്ഞു, എന്തുകൊണ്ടെന്നാൽ വിശ്വാസക്കുറവിനാൽ നിങ്ങളുടെ അവിശ്വാസം മൂലമത്രേ അത് ശരിയാണ്. അതിനായിട്ടുള്ള നിങ്ങളുടെ അവിശ്വാസം. ഇപ്പോൾ ഓർക്കൂ, അവർക്ക് അധികാരമുണ്ടായിരുന്നു രോഗികളെ സൗഖ്യമാക്കാനും മരിച്ചവരെ ഉയർപ്പിക്കാനും. പിശാചുക്കളെ പുറത്താക്കാനും അധികാരം യേശു അവർ കുറച്ചു ദിവസങ്ങൾക്ക് കൊടുത്തിരുന്നതേയുള്ളൂ. അവർക്ക് ആ അധികാരമുണ്ടായിരുന്നു. എന്നാൽ ആ അധികാരത്തെ ഉപയോഗിക്കാനുള്ള വിശ്വാസമില്ലായിരുന്നു. ഇപ്പോൾ അവിടെയാണ് ബ്രണഹാം കൂടാരം. സഭ മണവാട്ടി ഇന്നവിടെയായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അധികാരത്തോടെ ഇവിടെയായിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കോ അതിനെ ചലിപ്പിക്കാനുള്ള വിശ്വാസമില്ലാതിരിക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് കാണുന്നു? അതിനെ ചലിപ്പിക്കാനായി വിശ്വാസം ആവശ്യമായിരിക്കുന്നു. ഇവിടെ എന്റെ കൈകൊണ്ട് നിറച്ച ഒരു വെടിയുണ്ട്, എന്റെ കയ്യിലുണ്ട്. വചനത്തെ പോലെ തന്നെ എനിക്ക് ക്ഷേപായുധങ്ങളും എന്തു ചെയ്യുമെന്നറിയാം. എനിക്ക് തോക്കിൽ നിന്നും വെടി ഉതിർക്കേണ്ടതിന് തീ ആ പൗഡറിൽ എത്തിക്കേണ്ടതുണ്ട്. പൗഡറിന്റെ ഉള്ളിൽ ശക്തിയുണ്ട്. എന്നാൽ അതിനെ കത്തിക്കാൻ അതിന് തീയുടെ ആവശ്യമുണ്ട്. പൗഡർ വെടിയുണ്ടയ്ക്കകത്തിരിക്കുന്നത് പോലെ അതേ കാര്യം തന്നെ അതിനെ പുറത്തു ചാടിക്കണമെങ്കിൽ അതിനത്രയും വിശ്വാസം ആവശ്യമായിരിക്കുന്നു. അതാണ് അതെടുക്കുന്നത്. നോക്കൂ, അവൻ നമ്മുടെ മേൽ വന്നത് മുതൽ നമ്മിലുള്ള പരിശുദ്ധാത്മശക്തിയെ തീപിടിപ്പിക്കാനായി, വിശ്വാസത്തെ തീപിടിപ്പിക്കാനായി മഹത്തായ കാര്യങ്ങൾ കാണേണ്ടതിന്, വിശ്വാസത്തിന് എന്തെങ്കിലും നിങ്ങൾക്ക് സമ്മാനിക്കാനായി നമുക്ക് സമ്പൂർണ്ണ വിശ്വാസം ആവശ്യമായിരിക്കുന്നു. നിങ്ങൾ പറയാൻ പോകുന്ന എന്താണെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ഹൃദയം നിറയെ സന്തോഷവുമായി നിങ്ങൾ രോഗി കിടക്കുന്ന ഒരു മുറിയിലേക്ക് കടന്നു പോകുന്നു. സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മുന്നമേ തന്നെ എന്തോ ഒന്ന് വെളിപ്പെടുത്തി നിങ്ങളത് അറിയുകയും ചെയ്യുന്നു. നിങ്ങളകത്തേക്ക് കടന്നു പോകുന്നു. യേശു ക്രിസ്തുനാമത്തിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുക. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവിടെയാണ് നിങ്ങളുടെ സമ്പൂർണ്ണ വിശ്വാസം. അത് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അവിടെ 10 ദശലക്ഷം പേർ നിന്നുകൊണ്ട് പറഞ്ഞാലും അതെങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കതറിയാം, അത് സംഭവിക്കാൻ പോകുന്നു. അതിനെക്കുറിച്ച് ആർ എന്തു പറഞ്ഞാലും വിശ്വാസം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാകുന്നു. യോശുവ അവൻ ഇസ്രായേൽ മൂപ്പന്മാരെ ഒരുമിച്ച് വിളിച്ചുകൂട്ടി, ഓ സഹോദരന്മാരെ, നമ്മൾ കർത്താവിന് ദാസന്മാരല്ലോ. നിങ്ങൾക്കായി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിച്ചിട്ട് കർത്താവിനോട് ചോദ്യം ശരിയാകുമോ? അവൻ നമുക്കൊരല്പം കൂടി പകൽ വെളിച്ചം നൽകുമെങ്കിൽ നോക്കൂ, അല്പനേരം കൂടെ സൂര്യനെ പിടിച്ചു നിർത്തട്ടെ എന്ന് ചോദിക്കുന്നതിനെ കുറിച്ചൊന്ന് ഊഹിക്കാമോ? ഇല്ല, അവൻ അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. പ്രാർത്ഥന കൂടാതെ ഒന്നും തന്നെ ചെയ്യാതെ അവൻ അതിന്റെ ആവശ്യമുണ്ടായിരിക്കുകയും അവൻ സൂര്യനോട് കൽപ്പിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, അവിടെ നിൽക്കുക, എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ കർത്താവിന്റെ സേവയിലായിരിക്കുന്നു. ഈ ജോലി ചെയ്യാനായി അവൻ എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്നു. അതെങ്ങനെ ചെയ്യണമെന്ന് എന്റെ ഏറ്റവും നല്ലറിവിനാൽ ഞാൻ ചെയ്യുന്നു. ശത്രു യുദ്ധ പ്രയാണത്തിലാകുന്നു, അവർ ഇവിടെ തന്നെ ആകുന്നു. സൂര്യനെ താഴേക്ക് പോകാൻ ഞാൻ അനുവദിച്ചാൽ അവരെല്ലാവരും ഒരുമിച്ചു കൂടുകയും അതെന്നെ കൂടുതൽ വിഷമത്തിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കൂ. മാത്രമല്ല ചന്ദ്ര, നീ അവിടെ തന്നെ തൂങ്ങിക്കിടക്കുക. ആമേൻ. 24 മണിക്കൂർ അവൾ അവിടെ തന്നെ തൂങ്ങിക്കിടന്നു. ഇപ്പോൾ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയും അവൻ അവിടെ നിർത്തുകയും ചെയ്തു. സൂര്യൻ ആ സ്ഥലത്ത് നിന്നു, അത് തിരിഞ്ഞതുമില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നിങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങളെ സ്വയം നിങ്ങളെ ഒരു നാസ്തികനാക്കുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ശാസ്ത്രത്തെ നിങ്ങൾ തന്നെ കബളിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം നിന്നാൽ അത് വീണുപോകും എന്നവർ പറയുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്താണ്? ദൈവത്തിന്റെ വചനം ശരിയല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഒരു നിരീശ്വരവാദിയാകും കാണുന്നോ? എന്നാൽ അങ്ങനെ സംഭവിച്ചു എന്നാണ് പ്രധാനമായ കാര്യം. അതിന്റെ പ്രവർത്തന രീതി എനിക്കറിയില്ല, എന്നാൽ അത് സംഭവിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന രീതി എനിക്കറിയില്ല, എന്നാൽ അതിന്റെ മേൽ പതിച്ചു എന്നെനിക്കറിയാം. അതിന്റെ പ്രവർത്തന രീതി എന്താണെന്ന് എനിക്കറിയില്ല, എന്നാൽ അതിന്റെ അനുഗ്രഹങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അതെല്ലാം അതിനെപ്പറ്റി പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങളെ അറിയാനായാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പ്രവർത്തന രീതി അവൻ അവരിൽ പ്രവർത്തിക്കുന്നു, അത് അവന്റെ രഹസ്യമാകുന്നു. ഈ ആൺകുഞ്ഞ് സൗഖ്യം പ്രാപിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ശിഷ്യന്മാർക്ക് അധികാരമുണ്ടായിരുന്നു പിശാചുക്കളെ പുറത്താക്കാനും കുഷ്ഠരോഗികളെ ശുദ്ധമാക്കാനും മരിച്ചവരെ ഉയർപ്പിക്കാനും എല്ലാ വിധത്തിലെ രോഗങ്ങളെ സൗഖ്യമാക്കാനുമുള്ള അധികാരം യേശു അവർക്ക് കൊടുത്തിരുന്നു. അവൻ അവർക്ക് അധികാരം കൊടുത്തിരുന്നു. എന്നാൽ അവർക്ക് ലഭിച്ചിരുന്ന അധികാരത്തെ പ്രവർത്തിപ്പിക്കാനുള്ള വിശ്വാസം അവർക്കില്ലായിരുന്നു. പിന്നെ അവർ യേശുവിനോട് ചോദ്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയാത്തത്? ഇപ്പോൾ ഓർക്കൂ, അവർക്ക് വചനം ലഭിച്ചിരുന്നു. അന്ന് വചനം ജഡമായി തീർന്നിരുന്നു. ആ വചനം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആമേൻ. ഞാൻ നിങ്ങൾക്ക് ഈ അധികാരം തരുന്നു. അവർക്ക് അധികാരം ലഭിച്ചിരുന്നു. അവരിൽ ഉണ്ടായിരുന്ന വചനത്തെ പ്രവർത്തിപ്പിക്കാനുള്ള വിശ്വാസം അവർക്കില്ലായിരുന്നു. നോക്കൂ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്ന കാണുന്നു? എന്നാൽ യേശുവിനതുണ്ടായിരുന്നു. അവൻ വചനമായിരുന്നു. അവൻ പറയുന്നത് എന്തും സംഭവിക്കും എന്നുള്ള വിശ്വാസം അവനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഓ അവൻ എവിടെ കൊണ്ടുവരൂ? എത്ര കാലം ഞാൻ നിങ്ങളെ സഹിക്കും? അവന്റെ അധികാരത്തോടൊപ്പം അവന് വിശ്വാസവും ഉണ്ടായിരുന്നു. അവൻ എന്തു ചെയ്തു? അവൻ പറഞ്ഞു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? അവൻ എന്തായിരുന്നുവോ അതിന്മേൽ അവൻ ആശ്രയിച്ചിരുന്നു. അവൻ വചനമായിരുന്നു എന്നറിഞ്ഞിട്ട് അതിന്മേൽ ആശ്രയം വച്ചിരുന്നു. അവനെ വചനമാക്കിയ ദൈവത്തിന് മേൽ അവന് വിശ്വാസമുണ്ടായിരുന്നു. അവൻ ദൈവമായിരുന്നു. വചനം അവർ അവനിലായിരുന്നു. അതവന് വിശ്വാസം നൽകിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ തന്റെ സ്ഥാനം മനസ്സിലാക്കിയിരുന്നു. അവൻ എന്തായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ അതായിരുന്നു എന്ന് തിരുവെഴുത്ത് പറഞ്ഞിരുന്നു. ഇവിടെ അവൻ എന്തായിരിക്കുമെന്ന് തിരുവെഴുത്ത് കൃത്യമായി പറയുന്നതും അവൻ എന്തായിരുന്നു എന്ന് തെളിയിക്കുന്നതും അവനെന്തായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നതും തമ്മിൽ ഓരോ തിരുവെഴുത്തും അന്യോന്യം ബന്ധിച്ചിരുന്നു. ആയതിനാൽ അവൻ എന്തായി ദൈവം ഉണ്ടാക്കിയിരുന്നു, അതിന്മേൽ അവൻ ആശ്രയിച്ചിരുന്നു. അവനത് ചെയ്തെങ്കിൽ വിശ്വാസികളായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ നമുക്ക് അതിന്മേൽ ആശ്രയം വെക്കാൻ സാധിക്കില്ലേ? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവൻ എന്തായിരുന്നുവോ അതിൽ അവന് വിശ്വാസമുണ്ടായിരുന്നു. നിങ്ങളൊരു വിശ്വാസിയാകുന്നെങ്കിൽ നിങ്ങൾ ആകുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കും. നിങ്ങൾ ഒരു വിശ്വാസിയാകുന്നു. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ബൈബിളിൽ ഇവിടെ പറയുന്നു, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കില്ല. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിശുദ്ധ യോഹന്നാൻ 3:21 കണ്ടുപിടിക്കാം. അതിവിടെ എഴുതിക്കൊണ്ടുവന്ന തിരുവെഴുത്ത് എന്റെ പക്കലുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കൂ, വിശുദ്ധ യോഹന്നാൻ 1:21 ഞാൻ ഉദ്ദേശിച്ചത്. ശ്രദ്ധിക്കൂ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും കാലം നിങ്ങൾക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് കഴിയും. സ്വയം നിങ്ങൾ തന്നെ തെറ്റ് ചെയ്യുന്നു എന്നറിയും. നിങ്ങൾ തെറ്റിലാണ് എന്ന് നിങ്ങളറിയുമ്പോൾ നിങ്ങളെ സ്വയം നിങ്ങൾ തന്നെ ഒരു പാപിയായിരുന്ന സ്ഥാനത്തേക്ക് തള്ളിവിടുന്നു. എന്നാൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു വിശ്വാസിയാകുന്നു എന്നറിയുകയും നിങ്ങളുടെയും ദൈവത്തിന്റെ ഇടയിൽ യാതൊന്നുമില്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് ചോദിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ ആ ശിഷ്യന്മാർക്ക് അന്ന് നൽകിയിരുന്ന അതേ വചനം പോലെ തന്നെ നിങ്ങൾക്കും നൽകിയിരിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായ ഏക കാര്യം നിങ്ങൾ ആകുന്നതിൽ വിശ്വസിക്കുക എന്നതാകുന്നു. നിങ്ങൾ എന്താകുന്നു എന്ന് വചനം പറയുന്ന ഒരു വിശ്വാസമുണ്ടായിരിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ അവൻ എന്തായിരുന്നു എന്ന് പറഞ്ഞിരുന്നതിൽ അത് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് യേശുവിന് വിശ്വാസമുണ്ടായിരുന്നു. ദാവീദ് സങ്കീർത്തനങ്ങളിലും പ്രവാചകന്മാരും മറ്റെല്ലാവരും അവനെ കുറിച്ചല്ലേ പറഞ്ഞിരുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. ആമേൻ. ഏദൻ തോട്ടത്തിലെ ജീവന്റെ വൃക്ഷം ഞാനാകുന്നു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ആകുന്നു. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ആ സമ്പൂർണമായ വിശ്വാസത്താൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലായിരിക്കണം. ആ അഭിഷേകം ചെയ്ത മിശിഹ അവനായിരിക്കണം എന്നവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ സ്വയമായി യാതൊന്നും ചെയ്യുന്നില്ല, എന്നാൽ ദൈവത്തിലുള്ള എന്റെ വിശ്വാസം. ദൈവം അവനിലായിരുന്നു. വചനം ജഡമായി തീർന്നു. നിങ്ങളൊരു വിശ്വാസിയായിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ വചനം നിങ്ങളിലേക്ക് വരുമ്പോൾ അത് ജഡമായി തീരുന്നു. മനസ്സിലായോ? ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങളിലൂടെ നീങ്ങുന്നു. അതാണ് ഒരു വിശ്വാസി. നിങ്ങളത് ഇഷ്ടപ്പെടുന്നോ? ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ, ഞാൻ ഉപദേശിക്കാൻ ഇഷ്ടപ്പെടുന്നത് എവിടെ എങ്ങനെയാണ് വാസ്തവമായും വിശ്വാസം എന്താകുന്നു? സംശയത്തിന്റെ ഒരു നിഴലുമില്ലാതെ അവൻ ആരായിരുന്നു എന്നറിഞ്ഞിട്ട്, അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. വചനം അത് തിരിച്ചറിയിച്ചിരുന്നതിനാൽ അവനതറിഞ്ഞിരുന്നു. അവൻ ആരായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം തിരിച്ചറിയിച്ചിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കേണ്ട. ഞാൻ ആ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കേണ്ട. ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ പ്രവൃത്തികളിൽ വിശ്വസിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ അത് വാഗ്ദാന വചനം പ്രകടമാക്കിയതാകുന്നു. ഓ, ഒരു നിമിഷം നിങ്ങൾ ഉണർന്ന് അത് മാത്രം കണ്ടിരുന്നെങ്കിൽ. നിങ്ങൾ നോക്കൂ, സ്വതവേ വചനം അവൻ ആരായിരുന്നു എന്ന് തിരിച്ചറിയിച്ചിരുന്നു. അവൻ ചോദിച്ചു, പാപത്തെക്കുറിച്ച് എന്നെ ആർ ബോധം വരുത്തും? മറ്റു വാക്കുകളിൽ, മിശിഹ എന്തു ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതിനെ എന്റെ ജീവിതവും എന്റെ പ്രവൃത്തികളും കൃത്യമായും പൂർത്തീകരിക്കുന്നതെന്ന് ആർക്ക് കാണിച്ചു തരാൻ കഴിയും? ആരുമൊന്നും പറഞ്ഞില്ല. കാരണം അവനായിരുന്നു. അവന് അത് വിശ്വസിക്കുന്നതിനും അവൻ എന്തു പറഞ്ഞാലും അതുപോലെ സംഭവിക്കും എന്നുള്ള വിശ്വാസവും അവനുണ്ടായിരുന്നു. അവൻ ചുറ്റിനും തിരിഞ്ഞു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകമെന്നെ കാണുകയില്ല, നിങ്ങളോ കാണും. കാരണം ഞാൻ നിങ്ങളോടൊപ്പവും നിങ്ങളിലുമുണ്ടാകും. നിങ്ങൾ എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. കാരണം പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിലുള്ള എന്റെ പിതാപത്രേ. അവനാണ് സംസാരിക്കുന്നത്. ഇത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന എന്റെ പിതാപത്രേ. അവനാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ അർത്ഥമാക്കുന്നത് മനസ്സിലാക്കുന്നു? ഇപ്പോൾ തിരുവഴുത്ത് പ്രകാരമുള്ള ഒരു ക്രിസ്ത്യാനിയുടെ തിരിച്ചറിയിക്കലിനെ യേശു ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇപ്പോൾ ആ വാക്കുകളെ നിരസിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളെ ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഈ വചനങ്ങളിൽ ഒന്നിനെ നിരസിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത് എങ്ങനെ? കാണുന്നോ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊരു വിശ്വാസിയല്ല, അതുകൊണ്ട് അടയാളങ്ങൾ പിൻപറ്റുന്നില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതിനെ മാത്രം സ്വീകരിക്കുകയും മറ്റുള്ളവയെ നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങളത് വിശ്വസിക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളെയും എടുക്കേണ്ടതും അതിനെ വിശ്വസിക്കേണ്ടതുമായിട്ടുണ്ട്. നിങ്ങൾ വാസ്തവമായും വിശ്വസിക്കുമ്പോൾ, വിശ്വസിക്കുന്നു എന്ന് അടിക്കുന്നതല്ല, വാസ്തവമായും വിശ്വസിക്കുമ്പോൾ ഈ അടയാളങ്ങൾ വിശ്വസിക്കുന്നവരെ പിൻപറ്റും. ഓ, വളരെ മുമ്പുണ്ടായിരുന്ന ക്രിസ്ത്യാനിയുമായി ഇന്നുള്ളൊരു ക്രിസ്ത്യാനിയെ നിങ്ങൾക്ക് താരതമ്യപ്പെടുത്താൻ കഴിയുമോ? അത് ചെയ്യുന്നതിന് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ട ആ ശിഷ്യന്മാർ ആത്മാവിന് ശക്തിയാൽ നടന്നിരുന്നു. ഒരു തടവുകാരനെ പോലെ, കഴിഞ്ഞ രാത്രി ഞാൻ പ്രസംഗിച്ചതുപോലെ, വചനത്തിനും ദൈവേഷ്ടത്തിനും ഒരു തടവുകാരനായി ദൈവം അവനെ ചലിപ്പിക്കുവോളം അവന് ചലിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സഭ എഴുന്നേൽക്കുന്നത് കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അത് സംഭവിക്കാൻ പോകുന്നു, തിരികെ പോകാൻ പോകുന്നു. അത് കടന്നു വരേണ്ടതുണ്ട്. അത് ശരിയാണ്, അത് അതിന്റെ വഴിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വചനം തിരിച്ചറിയിക്കുന്നു, അവൻ എന്തായിരുന്നു എന്ന് സ്വയം തിരിച്ചറിയിക്കുന്നു. അതേ വചനം തന്നെ നമ്മെയും തിരിച്ചറിയിക്കുന്നു. മനസ്സിലായോ? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവ മുഴുവനും അവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ലാതെയായി. നിങ്ങൾ പറയും, അതെ, ഞാൻ എല്ലാം വിശ്വസിക്കുന്നില്ല. അതെ, പിന്നെ അത് നിങ്ങൾ വെറും ഒരു അവിശ്വാസിയാകുന്നു. അത്ര തന്നെ, ബൈബിൾ അപ്രകാരം പറയുന്നെങ്കിൽ അത് അതിനെ ശരിയാക്കുകയും അതെന്നേക്കുമായി അതിനവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ബൈബിൾ പറയുന്നതെല്ലാം സത്യമാകുന്നു. അവിടെ അവൻ നമ്മോട് പറയുന്നിടത്ത് ശ്രദ്ധിക്കൂ, നീ എന്നിലും എന്റെ വചനം നിന്നിലും. വിശുദ്ധ യോഹന്നാൻ 15, നീ എന്നിൽ വസിച്ചാൽ, നോക്കൂ, അവനിൽ വിശ്വസിക്കുക, നീ എന്നിലും എന്റെ വചനം നിന്നിലും വസിച്ചാൽ നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിക്കുക. ഇപ്പോൾ നോക്കൂ, അവൻ ആരായിരുന്നു എന്നവൻ അറിയാമായിരുന്നു. അതിനാൽ അവന് വിശ്വാസമുണ്ടായിരുന്നു. അവൻ എന്തായിരുന്നു എന്നവൻ അറിയാൻ കഴിഞ്ഞപ്പോൾ വിശ്വാസത്തെ ഉളവാക്കാൻ സാധിച്ചു. ഇപ്പോൾ നീ എന്നിലും എന്റെ വചനം നിന്നിലും വസിച്ചാൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചോദിക്കുക, അത് നിങ്ങൾക്ക് നൽകപ്പെടും. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല. എന്നെ എന്റെ ഹൃദയം കുറ്റം വിധിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രിയാണ് എന്റെ കഷ്ടാനുഭവത്തിന്റെ അവസാനമെന്ന് എന്നോടെന്തോ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ പ്രാർത്ഥനാ നിരയിലേക്ക് ഓരോരുത്തരും കടന്നു വന്നാൽ അത്ഭുതമായിരിക്കില്ലേ? അതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് ചിലതുമായി കടന്നു പോകും. നിങ്ങൾ എത്രമാത്രം സംഭവമായി കടന്നു വന്നാലും, നിങ്ങൾ എത്രമാത്രം ചെയ്താലും, ആ സമ്പൂർണ്ണ വിശ്വാസം നിങ്ങൾ തന്നെ പ്രത്യക്ഷമായി തിരിച്ചറിയിക്കുവോളം അത് പ്രാവർത്തികമാവുകയില്ല. അതവിടെ ഉണ്ടായിരുന്നാൽ അതിൽ നിന്നും നിങ്ങളെ ഒന്നിനും കുടഞ്ഞുകളയാൻ കഴിയില്ല. നിങ്ങൾക്ക് ക്യാൻസർ ആണെങ്കിലും തിങ്കളാഴ്ച രാവിലെ ആകുമ്പോൾ മരിച്ചു പോകുമെന്ന് ഡോക്ടർ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മുഴുവൻ ഹൃദയവും നിങ്ങൾക്ക് ശ്വാസക്കുഴലുകൾ പോയിക്കഴിഞ്ഞു, അതിനെ ക്യാൻസർ തിന്നുകഴിഞ്ഞു, നിങ്ങളുടെ രക്തപ്രവാഹം മുഴുവൻ ക്യാൻസറായി. അതെന്തായാലും ശരി, ഈ വസ്തുവായ വിശ്വാസം എന്ന വസ്തുവുമായി ചിലത് കടന്നു വരുന്നു. നിങ്ങൾക്ക് ഡോക്ടറുടെ മുഖത്ത് നോക്കി ചിരിക്കാനുള്ള സമ്പൂർണ്ണ വിശ്വാസം നിങ്ങളിൽ ആ വസ്തു ഉളവാക്കുന്നു. ആ വിഗ്രഹത്തിന് മുമ്പിലൂടെ താഴോട്ടും മേലോട്ടും നടന്നുകൊണ്ട് നിങ്ങൾക്കൊരൽപ്പം കൂടെ ഉച്ചത്തിൽ വിളിച്ചുകൂടെ, ചിലപ്പോൾ അവൻ പിന്തുടർന്നുണ്ടാകാം എന്ന് പറഞ്ഞ പണ്ടത്തേലിയാവിനെ പോലെ നിങ്ങൾക്കുമാകാം. എന്തു ചെയ്യാൻ പോകുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. സംഭവിക്കാൻ പോകുന്നതെന്തെന്ന് ദൈവം അവനോട് പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, തീ കൊണ്ട് ഉത്തരമല്ലെന്ന് ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. അവർ പറഞ്ഞു, ഞങ്ങൾ ആ അനുപാതമെടുക്കും. അവർ യാഗപീഠത്തിന്മേൽ വെള്ളമൊഴിച്ചു, അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. അവരാൽ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ട് ഓ ബാലേ ഉത്തരമരുളൂ എന്ന് നിലവിളിച്ചു. ഏലിയാവ് തനിക്കറിയാവുന്നതിന് പരമാവധി നിശബ്ദനായിരുന്നു. അവൻ പറഞ്ഞു, ഒരൽപ്പം കൂടെ ഉച്ചത്തിൽ വിളിക്കൂ. പറഞ്ഞു, ഒരുപക്ഷേ അവൻ പിന്തുടർന്ന് വരുന്നുണ്ടാകാം. ചിലപ്പോൾ ഒരുപക്ഷേ അവൻ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടാകാം. ഒരുപക്ഷേ അവൻ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടാകാം. നോക്കൂ, അവൻ പുറത്തെങ്ങാനും പോയിട്ടുണ്ടാകാം. അവരങ്ങനെ അവരെ പരിഹസിക്കുകയായിരുന്നു. കാരണം സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അവൻ അറിയാമായിരുന്നു. ഓ, അവൻ സകലതും ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ശ്രദ്ധിക്കൂ. അവൻ അവിടേക്ക് നടന്നു എന്ന് പറഞ്ഞു. അബ്രഹാമിനെ, ഇസാക്കിന്റെയും ഇസ്രായേലിനെ ദൈവമായ കർത്താവെ, അവനിപ്പോൾ അവിടെ യാക്കോബിനെ ഉബായി എന്നല്ല വിളിച്ചത്, അവനെ ഇസ്രായേൽ എന്ന് വിളിച്ചു, ദൈവത്തിന്റെ രാജകുമാരൻ. അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും ആ രാജകുമാരനായ യാക്കോബിന്റെ ദൈവമായ കർത്താവെ, ഞാൻ എന്റെ ദാസനാണെന്ന് ഇന്ന് അറിയാനിട വരട്ടെ. ഞാൻ ഇതിന് ഇഷ്ടപ്രകാരമല്ല ചെയ്തതെന്നും ഞാൻ ഉണ്ടാക്കിയതല്ലെന്നും നിന്റെ കൽപ്പന പ്രകാരം ഞാനിത് ചെയ്തെന്നും വെളിപ്പെട്ടെ. നിന്റെ ഇഷ്ടം എന്ത് ചെയ്യണമെന്ന് നീ എന്നോട് പറഞ്ഞു, ഈ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് നീ എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ബലിപീഠത്തിന്മേൽ വെള്ളമൊഴിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ഇവക കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അതിപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. അവനത് പറഞ്ഞപ്പോൾ ആകാശം തീ വീണു. അത് വധിക്കാൻ പോകുന്നു എന്നവന് വളരെ തീർച്ചയുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവനിൽ ആ അവസ്ഥ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വചനം അങ്ങനെ പറയുന്നു? ഇപ്പോൾ ഈ ബൈബിൾ ദൈവത്തിന്റെ അതേ വചനം തന്നെ. ദൈവം നിങ്ങളുടേതാക്കിയിരിക്കുന്ന വാഗ്ദത്തമായ ആ വസ്തുവിനെ, നിങ്ങൾക്ക് ആ വസ്തുവിനെ ആ സമ്പൂർണ്ണ വിശ്വാസം സ്വീകരിക്കാൻ കഴിയുമ്പോൾ, നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ വ്യത്യസ്തമായ ഭാഷകളിലും മറ്റും കാര്യങ്ങളിലുമായി ജനങ്ങൾ വരുന്നത് കാണുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെടും പ്രതിബന്ധം? നിങ്ങൾ ഭയപ്പെടാറുണ്ടോ? ഇല്ല സാർ, ഇല്ല സാർ. അവനങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതുവരെയും ഒരിക്കലും ഭയന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അവനോട് അങ്ങനെ പറഞ്ഞിരിക്കുകയും അത് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ അവനോട്, പ്രസിഡന്റുമാരെ അടക്കം ചെയ്തിരിക്കുന്ന ശ്മശാനത്തിലേക്ക് പോയി നാളെ രാവിലെ ജോർജ് വാഷിംഗ്ടനെ ഉയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ ലോകത്തെ ക്ഷണിച്ചിട്ട് അത് ചെയ്യുന്നത് വന്നു കാണൂ എന്ന് പറയും. ഞാൻ പറയും, എല്ലാവരെയും കൂട്ടി വരിക, നിങ്ങളുടെ ചുറ്റുമുള്ള സകല വിമർശകരെയും കൂട്ടി വരിക. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുന്നു. ആ കസേര അവിടെ ഇട്ട് നിങ്ങൾ അവിടെ അല്പനേരം വിശ്രമിക്കൂ. ഞാൻ ഇവിടെ അല്പസമയത്തിനുള്ളിൽ ഞാൻ വിളിച്ചവിടെ തന്നെ വരുന്നതാണ്. ആ രാത്രിയിൽ ഫിൻലാൻഡിലെ കുഞ്ഞുബാലൻ, ആ പകൽ സമയം എന്ന് പറയുന്നതാകും ശരി, മരിച്ചു കിടന്നിരുന്നു. അവിടെ അരമണിക്കൂറോളമായി കിടന്നിരുന്നു. ചതഞ്ഞരഞ്ഞ് രക്തം അവന്റെ കണ്ണിലെ മൂക്കിലും ചെവിയിലൂടെയും പുറത്തു വന്നിരുന്നു. അവന്റെ കുഞ്ഞു കാലുകൾ ചെറിയ കാലുറകളിൽ നിന്ന് മുറിഞ്ഞു പോയിരുന്നു. അവന്റെ കാലുറകൾ അഗ്രത്തിലൂടെ അവന്റെ കാല് മുറിഞ്ഞു പുറത്തു വന്നിരുന്നു. അവന്റെ ഷൂസ് പോയിരുന്നു. ഞാൻ നോക്കിയിട്ട് ഞാൻ ചിന്തിച്ചു, ആ ബാലനതായിരിക്കണം. ഞാൻ പറഞ്ഞു, സൗരന്മൂറെ, നമുക്കവിടെ ആ ബൈബിളിന്റെ പിന്നിലേക്ക് നോക്കി പറയാം. അവിടെ പിന്നിലേക്ക് തിരിച്ചു നോക്കാനായി സൗരന്മൂറയും സൗരൻ ലിൻസിയെയും കിട്ടിയിരുന്നു. അത് സംഭവിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ഓ, എന്റെ വളരെയധികം നിത്യഹരിതം വളരുന്ന ഒരു ദേശമായിരിക്കും. പാറകൾ ഒന്നോടൊന്ന് കോർത്തിരിക്കും. ഒരു ചെറിയ ബാലൻ പറ്റേ മുടിവെട്ടി അരയ്ക്കു താഴെ ചെറിയ ബട്ടണുകളോടി ചെറിയ നിക്കധരിച്ചു. അവന്റെ കാലുകൾ ഉയരത്തിൽ ചുരുട്ടി വെച്ചിരിക്കും. അവന് തവിട്ട് നിറത്തോടുകൂടിയ കണ്ണുകളുണ്ടായിട്ട് അവ പിന്നിലേക്ക് തിരിഞ്ഞിരിക്കും. അവനൊരു മോട്ടോർ വാഹനത്തിന്റെ അപകടത്തിൽപ്പെടുത്ത് കൊല്ലപ്പെടും. നീ നിന്റെ കൈ അവന്റെ മേൽ വെക്കും, അവൻ തിരികെ ജീവങ്കിലേക്ക് വരും. അവിടെ അതങ്ങനെ എഴുതിയിരുന്നു. വചനത്തിനു വേണ്ടി മാത്രം കാത്തുകൊണ്ട് അവൻ അവിടെ കിടന്നിരുന്നു. ആമേൻ, ഞാൻ പറഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഈ ബാലൻ ജീവിച്ചെഴുന്നിട്ടില്ലെങ്കിൽ ഞാനൊരു കള്ള പ്രവാചകനാണ്. ഫിൻലാൻഡിൽ നിന്നും എന്നെ ഓടിച്ചു കളയുക. അവൻ ജീവിക്കുമെങ്കിൽ കവിണ്ണ വീണ് മാനസാന്തരപ്പെടുവിൻ. ഞാൻ പറഞ്ഞു, മരണമേ നിനക്കവനെ പിടിച്ചു വെക്കാനാകില്ല. ദൈവവചന പ്രകാരം യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ അവന്റെ ആത്മാവിനെ വിളിക്കുന്നു. ഇതാ അവൻ ചാടിയിരുന്നിട്ടു. ശരി, കാണുന്നു. ഓ, എന്റെ വിശ്വാസം നോക്കൂ, അതൊരു പിടുത്തമിട്ടു. ദൈവം അത് പറഞ്ഞു, അതങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ അത് ഈ ദിവസങ്ങളിൽ ദർശനങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നതാണ്. എന്നാൽ ഇത് ആ ദർശനം ഇതിന് വിപരീതമായിട്ടുള്ളത് ആയിരുന്നെങ്കിൽ അത് തെറ്റായിരിക്കുമായിരുന്നു. ഇത് ദർശനത്തെക്കാൾ കൂടിയതല്ല. ഒരു ദർശനം വചനത്തിന് എതിരായിട്ടുള്ളതാണെങ്കിൽ അതിനെ തനിയെ വിടുക. അത് ദൈവത്തിൽ നിന്നുമല്ല, ദൈവം തന്റെ സ്വന്തം വചനത്തിന് എതിരായിരിക്കുന്നില്ല. അതുകൊണ്ട് ഈ വചനം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന്മേൽ നിങ്ങൾക്ക് അതേ ആത്മവിശ്വാസം തന്നെ വെക്കാം. അവിടെ മറ്റൊന്നുമില്ല. ഇതിങ്ങനെ പറയുന്നു, അവർ രോഗികളെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അതേ സഹോദര, വിശ്വാസമുണ്ടെങ്കിൽ ആ സമ്പൂർണ്ണ വിശ്വാസം അതിന്റെ മേലൊരു പിടുത്തമിടും. നിങ്ങൾ ഈ പ്രാർത്ഥനാ നിലയിലൂടെ കടന്നു പോകും വരെയും നിങ്ങൾ ചാടുകയും ആർപ്പിടുകയും ചെയ്യുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അത് കഴിയുന്നു, അത് അവസാനിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു, അതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു അഭ്യർത്ഥന ഉണ്ടായിരിക്കുകയും അതിനായി പ്രാർത്ഥിക്കപ്പെട്ട് നിങ്ങൾക്കതിന് ഉത്തരം ലഭിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾ അന്യോന്യം ഒന്നും പറയേണ്ടതില്ല. രക്തസ്രവമുണ്ടായിരുന്ന സ്ത്രീക്ക് സംഭവിച്ചതുപോലെ അത് തന്നെ സംഭവിക്കാൻ പോകുന്നു. യേശുവിന് സമ്പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അവനതുണ്ടായിരുന്നു. അതുണ്ടായിരുന്നതിന്റെ കാരണം അവൻ വചനമായിരുന്നു. നിങ്ങളും വചനമായി തീരും. വചനം നിങ്ങൾ സ്വീകരിച്ചതുപോലെ നിങ്ങളും വചനമായി തീരും. നിങ്ങളെന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ, എന്റെ വചനം അത് ഈ വചനം നിങ്ങളിൽ വസിച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചോദിപ്പിൻ, അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാണുന്നോ, നിങ്ങൾ ഈ മലയോട് പറയും, നീങ്ങിപ്പോക. സംശയിക്കാതെ നിങ്ങൾ പറഞ്ഞത് തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ പറഞ്ഞത് തന്നെ സംഭവിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. നിങ്ങൾക്കതുണ്ടാകും. അത് നിങ്ങൾക്ക് നൽകുന്നതാണ്. സമയം കാലയളവ് അതിനൊന്നും മാറ്റം വരുത്തുകയില്ല. അത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. അത് മുന്നമേ ആദ്യമേ തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ. ഇപ്പോൾ അവൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ, വിശുദ്ധ യോഹന്നാൻ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് ചോദിക്കാം, അത് നൽകപ്പെടും. അപ്പോൾ ഒരു വിശ്വാസിയായി തിരുവഴുത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തെ തിരിച്ചറിയുക. നോക്കൂ, അവൻ തന്റെ സ്ഥാനത്തെ തിരിച്ചറിഞ്ഞിരുന്നത് പോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാനം തിരിച്ചറിയേണ്ടതുണ്ട്. ക്രിസ്തു വരുമെന്നും ക്രിസ്തു എന്തെല്ലാം ചെയ്യുമെന്നും എഴുതിയിട്ടില്ലേ? അവൻ അന്നു രാവിലെ നേരം ക്ലെയോപ്പാവിനോടും അവന്റെ കൂടെയുള്ളവരോടും ചോദിച്ചു. അവർ അറിയേണ്ടതായിരുന്ന അവൻ കഷ്ടമനുഭവിച്ച് കൊല്ലപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തി നിൽക്കുമെന്ന് തിരുവെഴുത്തുകൾ എഴുതിയിട്ടില്ലേ? ചോദിച്ചു, നിങ്ങൾ ബുദ്ധിഹീനരായിരിക്കുന്ന എന്താണ്? അവർ ചിന്തിച്ചു, എന്റെ ഈ മനുഷ്യൻ മറ്റുള്ള നിന്നും അല്പം വ്യത്യസ്തമായി സംസാരിക്കുന്നു. മനസ്സിലാക്കുമ്പോൾ അവർ സത്രത്തിൽ കടന്നപ്പോൾ അതവനായിരുന്നു. നോക്കൂ, അവരുടെ കണ്ണുകൾ അവനിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു. നോക്കൂ, തുടർച്ചയായി തിരുവെഴുത്തുകളെ നിരത്തിയിരുന്നവൻ അവനായിരുന്നു. അതവനായിരുന്നു എന്നവർ അറിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളെ സ്വയം ഒരു വിശ്വാസിയായി തിരിച്ചറിയിക്കുക. ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെ ആദ്യം നേരെയാക്കുക. മനസ്സിലായോ? നിങ്ങളെ കുറ്റം വിധിക്കുന്നെങ്കിൽ നിങ്ങൾക്കായി ഞാനോ ഓറൽ റോബോട്ട്സോ അതല്ല വിശ്വാസമുള്ള ഒരു ഡസണിൽ കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് നിങ്ങൾക്കായി പ്രാർത്ഥിച്ചാലും താഴോട്ടും മേലോട്ടും ചാടിയാലും ഒരു ഗ്യാലനൊണ്ണ നിങ്ങളുടെ മേലൊഴിച്ചാലും അത് അപ്പോഴും അനങ്ങില്ല. അത് ശരിയാണ്. ഓറലിന്റെ യോഗത്തിൽ നിന്നും അതിലേക്ക് കടന്നു വന്നവരെ പറ്റി എന്താണ്? ഞാൻ അവരെ പ്രാർത്ഥനാ നിലവിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. അവൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കപ്പെട്ടിട്ടുണ്ട്. കറുത്ത മുടിയോടികൂടിയ കാഴ്ചയ്ക്കൊരു വലിയ മനുഷ്യൻ, വലിയ താടിയല്ല, അത് ഓറൽ റോബർട്ട്സ് ആണ്. കാണുന്നോ? അതൊരു പ്രത്യേക പട്ടണത്തിലായിരുന്നു ഇപ്രകാരം വിളിച്ചിരുന്നു. ഒരു പ്രത്യേക കാര്യം. അതെ, അത് ശരിയാണ്. കാണുന്നോ? ഇന്ന ഇന്നതിനു വേണ്ടി നിങ്ങൾ ഒരു മനുഷ്യനാൽ പ്രാർത്ഥിക്കപ്പെട്ടു. നോക്കൂ, അങ്ങനെയും മറ്റുമാകുന്നു. എന്നാൽ അതിവിടെയാകുന്നു. ഇവിടെയാണ് നിങ്ങളുടെ വിഷമത. കാണുന്നോ? പോയി ആ കാര്യം നേരെയാക്കൂ. അവിടേക്ക് പോയി ആ പാപത്തെ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ ഭർത്താവിനെ ഏറ്റു പറയൂ. പോയി ഈ കാര്യം ചെയ്യൂ. നിങ്ങളത് നേരെയാക്കുവോളം നിങ്ങൾക്കായി ആര് പ്രാർത്ഥിച്ചാലും ഒരിക്കലും ഒരു പ്രയോജനവും ചെയ്യുകയില്ല. നിങ്ങളുടെ ഹൃദയം കുറ്റം വിധിക്കുമ്പോൾ ആ കുറ്റം വിധിക്കുന്ന ഹൃദയത്തിലേക്ക് ദൈവം ഒരിക്കലും കടന്നു വരില്ല. കാണുന്നോ? ദൈവം അതിൽ വസിക്കില്ല. നിങ്ങൾക്കതിനെ ശരിയാക്കേണ്ടതുണ്ട്. നിങ്ങളത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും വിശ്വാസമുണ്ടായിരിക്കണം. എല്ലാം ശരിയായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ തികച്ചു വിശ്വാസമുണ്ടായിട്ട് അത് വിശ്വസിച്ചിരിക്കണം. ഭയപ്പെടരുത്. ഇയ്യോബ് പുസ്തകത്തിൽ അതിവിടെ പറയപ്പെട്ടിരിക്കുന്നത്, ഇയ്യോബ് ഭയന്നിരുന്നു. അവൻ എന്തിനാൽ ഭയന്നിരുന്നു? അത് വാസ്തവമായും അവന് സംഭവിച്ചു. എന്താണത് കൊണ്ടുവന്നത്? അവന്റെ ഭയം. അത് സംഭവിച്ചതിന്റെ കാരണം അതായിരുന്നു. അവന്റെ വിശ്വാസം അതവനിൽ സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ അവന്റെ ഭയം അവനിലേക്ക് കൊണ്ടുവന്നു. അത് സംഭവിക്കാൻ പോകുന്നു എന്നവൻ ഭയക്കുകയും അത് സംഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ അതായിട്ട് അത് സംഭവിക്കില്ലെന്ന് അവൻ വിചാരിച്ചിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് കാണുന്നു? നിങ്ങൾ പ്രാർത്ഥനാ നിലയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഭയക്കുന്നെങ്കിൽ എനിക്ക് ആവശ്യമായിരിക്കുന്ന വിശ്വാസം എന്നിൽ ഇല്ലെങ്കിലോ അതൊരിക്കൽ സംഭവിക്കില്ല. വിഷമിക്കരുത്. കാണുന്നോ? എന്നാൽ അത് സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നെങ്കിൽ അത് സംഭവിക്കും. മനസ്സിലായോ? നോക്കൂ, അത് എന്തിന്റെയോ ഒരു സംക്ഷേപമാകുന്നു. അവന്റെ മേൽ ഈ വക കാര്യങ്ങൾ വരുമെന്ന് ഇയ്യോബ് ഭയന്നിരുന്നതിനാൽ അവ സംഭവിച്ചു. നിങ്ങളുടെ രോഗം നിങ്ങളെ വിട്ടുപോകാൻ പോകുന്നു. അത് വിട്ടുപോകില്ല എന്നുള്ള ഒരു ഭയം നിങ്ങൾക്കുണ്ടായാൽ അത് പോകില്ല. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് പോകും. നിങ്ങൾ ഏതൊരു മെഡിക്കൽ ഡോക്ടറോടും ചോദിക്കൂ. അവൻ നിങ്ങൾക്ക് തരുന്ന മരുന്നിൽ നിങ്ങളുടെ ദൃഢവിശ്വാസം വയ്ക്കാനായിരിക്കും അവൻ ആദ്യം നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കതിൽ ദൃഢവിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ അതിനെ തനിയെ വിട്ടുകളയുന്നതാണ് നല്ലത്. കാണുന്നോ? തീർച്ചയായും പിന്നെ അത് അതെന്താണ്? സൗഖ്യം കൊണ്ടുവരുന്നത് വിശ്വാസം മൂലമാണ്. അത് വിശ്വാസം മൂലമാണ് എല്ലാ സമയത്തും ചെയ്യുന്നത്. പത്രോസ് അവൻ ഭയന്നു പോകുവോളം അവൻ ചെയ്തെല്ലാം ശരിയായിരുന്നു. അവന് വെള്ളത്തിന് മീത് നടക്കാൻ കഴിയുമെന്ന് അവനോട് വചനം പറഞ്ഞു. അവൻ ആദ്യമൊന്ന് ഭയന്നു. അതൊരു പ്രേതമെന്നവൻ നിരൂപിച്ചു. പിന്നെ അവൻ ചോദിച്ചു, കർത്താവേ, അത് നീയാണെങ്കിൽ വെള്ളത്തിന് മുകളിലൂടെ നടന്ന് നിന്റെ അടുക്കൽ വരാൻ എന്നെ ക്ഷണിക്കണമേ. പറഞ്ഞു, കടന്നു വരൂ. ഇപ്പോൾ അത് യാക്കോബ് 5:14 മാർക്കോസ് 16 എന്ന പോലെ തന്നെ കടന്നു വരൂ എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ ആദ്യം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവൻ നടക്കാൻ തുടങ്ങി. അവൻ കപ്പലിൽ നിന്നും താഴേക്കിറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും നടന്നുകൊണ്ടിരുന്നു. ഒരു കൊടുങ്കാറ്റ് കടലിലുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. വലുതും കരയിൽ നിന്നും വളരെ അകലുണ്ടാകുന്ന തിരമാലകൾ ഇവിടെ ചുറ്റുമുള്ള പർവ്വതങ്ങളെക്കാൾ വലുത്. അതിന്റെ ഏറ്റവും മേലെ പതഞ്ഞു പൊങ്ങുന്നുണ്ടായിരുന്നു. ഭയപ്പെടുത്തുന്നത്, ഒരുപക്ഷെ 15 or 20 അടി ഉയരത്തിൽ പതഞ്ഞു പൊങ്ങി ആ വലിയ തിരമാലകൾ പൊട്ടിയകലമായിരുന്നു. കർത്താവേ, അത് നീയാണെങ്കിൽ എന്നുള്ള അവന്റെ ചോദ്യം ഒരു മികച്ച ചോദ്യമായിരുന്നു. നോക്കൂ, അവൻ ഇപ്രകാരം കാണപ്പെട്ടിട്ട് അവിടെ ഒരു നിഴലോ ആത്മാവിനെ പോലെയോ കാണപ്പെട്ടിരുന്നു. അവൻ ചോദിച്ചു, അത് നീയാണെങ്കിൽ വെള്ളത്തിന്റെ മുകളിലൂടെ നിന്റെ അടുക്കൽ വരുവാൻ എന്നെ ക്ഷണിച്ചാലും? യേശു പറഞ്ഞു, കടന്നു വരൂ. അവൻ താഴേക്കിറങ്ങി പറഞ്ഞു, അത് കർത്താവാണ്, ഞാൻ നടന്നു പോകും. എന്നാൽ അവന്റെ കണ്ണുകൾ തിരമാലകളിന്മേൽ പതിച്ചപ്പോൾ അവൻ ഭയപ്പെട്ടുപോയി. അവന്റെ മനസ്സിൽ കടന്നു വന്ന എന്താണ്? ആദ്യത്തെ കാര്യം, അവൻ വചനം എന്നോട് നടക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നടക്കാൻ പോകുന്നു. അടുത്ത കാര്യം, അവന്റേതിലേക്ക് അവൻ നോക്കിയിട്ട്, അതെ, അവന്റെ ലക്ഷണങ്ങളിലേക്ക് അവൻ നോക്കിയിട്ട് ആ തിരമാലകൾ എത്ര വലുതായിരുന്നു എന്ന് അവിടേക്ക് നോക്കിക്കാണുകയും അവൻ ഭയപ്പെട്ടു പോവുകയും ചെയ്തു. അവൻ ഭയപ്പെട്ടപ്പോൾ അതാ താഴേക്ക് അവൻ പോകുന്നു. കാണുന്നോ, അവൻ ഭയപ്പെട്ടതിനാൽ സംഭവിച്ചു, അവൻ വിശ്വസിച്ചതിനാൽ സംഭവിച്ചു. അവന് നടക്കാൻ കഴിയും എന്ന് അവൻ വിശ്വസിച്ചപ്പോൾ അവൻ നടന്നു. അവന്റെ അവിശ്വാസത്താൽ അവൻ ഭയത്തെ വിശ്വസിച്ചപ്പോൾ അപ്പോൾ അവനിലെ സംക്ഷേപം അവനെ വിട്ടുപോയി. മനസ്സിലായോ? അവന്റെ വിശ്വാസത്തെ അവൻ പരസ്യമായി പറഞ്ഞിരുന്നു, എന്നാൽ അവന്റെ പക്കൽ ആ സംക്ഷേപം ഉണ്ടായിരുന്നില്ല. കരയിൽ നിന്നും വളരെ അകലെ ഉണ്ടാകുന്ന തിരമാലകൾ അവന്റെ മേൽ വരുന്നത് അവൻ കണ്ടപ്പോൾ അവനിലുണ്ടായിരുന്ന സംക്ഷേപം അവന്റെ മുകളിൽ കൂടി കടന്നുപോയി. നോക്കൂ, അവന് സമ്പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, മനസ്സിലായോ, അവനതുണ്ടായിരുന്നില്ല. അവൻ ചെയ്യുമെന്നവൻ വിചാരിച്ചു. ആദ്യം അവനത് ചെയ്തു. അവൻ നേരെ സാഹസത്തോടെ ചെയ്യാൻ തുനിഞ്ഞു. എന്താ? കർത്താവ് എന്നോടത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, അതിന് സംഭവിക്കേണ്ടതുണ്ട്. അതിനാൽ അവൻ നേരെ ബോട്ടിൽ നിന്നും കാലെടുത്ത് താഴെ വെച്ച് നടക്കാൻ തുടങ്ങി. അവൻ ആ തിരമാലകളെപ്പറ്റി അവ എത്രമാത്രം വിപരീതമായിരിക്കുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അവന്റെ മനസ്സിൽ അതൊരിക്കലും കടന്നു വന്നിരുന്നതുമില്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, അതെ, ഇപ്പോൾ കാത്തിരിക്കൂ. പിന്നെ നിങ്ങൾക്കറിയാമോ, വളരെ കാലമായി ഞാൻ രോഗിയായിരിക്കുന്നു, ഞാൻ നിർത്തു. നിങ്ങൾ നേരെ തിരികെ ബോട്ടിലേക്ക് പോകുന്നത് പോലെ തന്നെയാകുന്നു. കാണുന്നോ, മനസ്സിലായോ? എന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ നിർത്തുമ്പോൾ, അബ്രഹാം തന്റെ സ്വന്തം ശരീരത്തെയോ സാറായുടെ ജീവനില്ലാത്ത ഗർഭാശയത്തെയോ പരിഗണിച്ചില്ല. ഇപ്പോൾ മരിച്ചിരിക്കുന്നു. അവൻ അതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല, അതിനെ പരിഗണിച്ചത് പോലുമില്ല. അത് മനസ്സിലാക്കുന്നിടത്തേക്ക് കൊണ്ടുവരിക പോലും ചെയ്തില്ല. അവൻ ഒരിക്കലും അതൊന്നും പരിഗണിച്ചതേയില്ല. ദൈവം പറഞ്ഞതിനെ മാത്രം അവൻ കണക്കാക്കി അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പത്രോസ് അത് ചെയ്തിരുന്നപ്പോൾ അവൻ നടന്നുകൊണ്ടിരുന്നു. ആർക്കും അറിയാനാകാതിരുന്ന ഒരു ലോകത്താണ് യേശു ജീവിച്ചിരുന്നത്. അവനൊരു വിചിത്ര മനുഷ്യനായിരുന്നു. അവൻ സമ്പൂർണ്ണ ദൈവത്തിന്റെ സമ്പൂർണ്ണ വിശ്വാസമുള്ള ലോകത്താണ് ജീവിച്ചിരുന്നത്. അവൻ അതിലായിരുന്നു. നാം ഒരു ക്രിസ്ത്യാനിയുടെ സമ്പൂർണ്ണ വിശ്വാസത്താൽ ജീവിക്കുമെങ്കിൽ നാം എന്താകുമെന്ന് ഈ ലോകത്തിന് ഒരു നിഗൂഢവാദിയായി തീർന്ന ജനങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. നിങ്ങൾ ആത്മാവിനാൽ നടക്കുമായിരുന്നു. ആത്മാവ് പറയുന്നതിനെ നിങ്ങൾ ചെയ്യുമായിരുന്നു. അത് എന്ത് ചെയ്യരുന്ന് വിലക്കുന്നുവോ, നിങ്ങളത് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ജനങ്ങൾ പറയാൻ തുടങ്ങും, അവർക്ക് നിങ്ങൾ ഒരു നിഗൂഢ മനുഷ്യനാകുന്നു. ആ രീതി തന്നെയാണ് എല്ലാ വിശ്വാസികൾക്കും. അവർ നിഗൂഢ മനുഷ്യന്മാരാകുന്നു. ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം അവർ അവരുടേതായ ലോകത്തന്നെ ജീവിക്കുന്നവരാണ്. ആർക്കും തൊടാനാകാത്ത ഒരു ലോകത്തിലായിരുന്നു യേശു ജീവിച്ചിരുന്നത്. ശിഷ്യന്മാർക്ക് അവനെ മനസ്സിലായിരുന്നില്ല. അവൻ അവരോട് സംസാരിക്കുമ്പോൾ അവരത് പറയുമായിരുന്നു. പിന്നീട് അവർ ചോദിക്കും, എന്താണ് നീ കടങ്കഥകളോട് പറയുന്നത്? ഞങ്ങൾക്കത് ഗ്രഹിക്കുന്നില്ല. ഇത് എങ്ങനെ സംഭവിക്കും? നോക്കൂ, അവൻ ജീവിച്ചിരുന്ന ലോകത്തിലല്ല അവർ ആയിരുന്നത്. നോക്കൂ, അവനെ ആർക്കും മനസ്സിലാക്കാനായിരുന്നില്ല. അവനെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓരോ മനുഷ്യൻ വിശ്വാസത്താൽ നടക്കുകയും വിശ്വാസത്താൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സംക്ഷേപമായ വിശ്വാസമെന്നാണ്. അവൻ മുഴുവൻ ലോകത്താലും ഒറ്റപ്പെട്ട് ക്രിസ്തുവിനൊരു പുതിയ സൃഷ്ടിയായി തീരുന്നു. അവിടെ നിങ്ങളിപ്പോൾ മണവാട്ടി എന്ന വസ്തുവിലേക്ക് കടക്കുകയാണ്. കാണണോ, മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കടക്കുകയാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും അർത്ഥമാക്കുന്നു. പാസ്റ്റർക്കോ ഡീക്കനോ ട്രസ്റ്റികൾക്കോ മാത്രമല്ല, ദൈവത്തിന്റെ ലോകത്തിൽ ഒറ്റയ്ക്ക് നടക്കുന്ന ഓരോരുത്തർക്കും, അത് ആലയത്തിലെ സാധാരണ വിശ്വാസിക്കും അർത്ഥമാക്കുന്നു. നിങ്ങൾ അവൻ രാജ്യത്തിലേക്ക് സ്ഥാനമേറ്റിരിക്കുന്നു. അവിടെ നിങ്ങളും ദൈവവുമല്ലാതെ മറ്റാരും തന്നെ ഉണ്ടായിരിക്കുന്നില്ല. കാണുന്നോ, അവൻ കൽപ്പനകൾ നൽകുന്നു, നിങ്ങൾ അതിനെ നടപ്പിലാക്കുന്നു. അവൻ എന്തു പറഞ്ഞാലും എവിടേക്കും ഒരു സംശയമില്ലാതെ നിങ്ങൾ നേരെ നടന്നു പോകുന്നു. കർത്താവ് ഇത് പറയുന്നെങ്കിൽ അതിൽ നിന്നും നിങ്ങളെ കുറിച്ച് പറയാനായി ലോകത്തിൽ മറ്റാരും തന്നെയില്ല. നിങ്ങൾ അങ്ങനെ തന്നെ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സമ്പൂർണ്ണ വിശ്വാസത്തിലേക്ക് വരികയാണ്. സമ്പൂർണമായ സമ്പൂർണ്ണതയിലേക്ക് തോൽക്കാനാകില്ല. ആ വിശ്വാസം ഒരിക്കലും തോൽവിയടയില്ല. അതെ, അവന്റെ സമ്പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നവർക്ക് അവനൊരു നിഗൂഢനായിരുന്നു. അതുപോലെ തന്നെയാണ് സമ്പൂർണ്ണ വിശ്വാസമുള്ളവർ മറ്റുള്ളവർക്ക് നിഗൂഢന്മാരാകുന്നു. പിശാചിനോട് എതിർത്ത് നിൽക്കുക, അവൻ നമ്മെ വിട്ടോടിപ്പോകും എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എതിർത്ത് നിൽക്കുക എന്നാൽ അവനെ നിരാകരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അവനെ എതിർക്കുക, അതാണത്. അവന്റെ അടുക്കൽ നിന്നും നടന്നകലുക. ദൈവം ഒരു പ്രത്യേക കാര്യം പറഞ്ഞു. അവൻ നിങ്ങളോട് എന്ത് പറയാൻ ശ്രമിച്ചാലും നിങ്ങൾ അവനെ കേൾക്കുക പോലും ചെയ്യരുത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ആത്മാവ് പറയുന്നതല്ലാതെ നിങ്ങളുടെ ചെവി യാതും തന്നെ കേൾക്കാതിരിക്കട്ടെ. മനസ്സിലായോ? നോക്കൂ, ആത്മാവ് സഭകളോട് പറയുന്നത് അതാണ് കേൾക്കുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കാനുള്ള സ്ഥലമുള്ളവൻ സഭകളോട് എന്ത് പറയുന്നു എന്ന് കേൾക്കട്ടെ. കാണുന്നു, സാത്താൻ എന്ത് പറയുന്നു? അതെ, എനിക്ക് കഴിയില്ല, അതിന് ഇതുമായി ഒന്നും തന്നെ. അതെ, നിങ്ങൾ അത് ഉപദേശിക്കുമെങ്കിൽ ആധിപത്യം ഇടപെട്ടിട്ട് അതിന് ഇതുമായി ഒന്നും തന്നെ ചെയ്യാനില്ല. അവൻ നേരെ അതുമായി തന്നെ പോകുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് ബൈബിളിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. വിശ്വാസമുള്ളവൻ കേൾക്കാനായി ഒരു ചെവിയുള്ളവൻ, അവൻ കേൾക്കട്ടെ. കാണുന്നോ, ജ്ഞാനമുള്ളവൻ മൃഗത്തിന്റെ മുദ്ര കണിക്കട്ടെ. സകലവിധ വ്യത്യസ്തമായ കാര്യങ്ങളുമാകുന്നു. അതുള്ളവന് അതും കൂടി അവർക്കുണ്ടാകേണ്ടതിന് മറ്റുള്ളവയും കൂടെ അവൻ പറയട്ടെ. അതിനാൽ വിശ്വാസത്താലുന്നതിനെ കുറിച്ച് നാം സംസാരിക്കുന്നു. ആ സമ്പൂർണ്ണ വിശ്വാസം, അതാണ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത്. ആ വിശ്വാസം അത് പറയുന്നു, അതെ. കാണുന്നോ, അവൻ അതെ എന്ന് പറയുമ്പോൾ അത് അതെ എന്ന് തന്നെയാകുന്നു. അത് നിങ്ങളിൽ നിന്നും ഒരിക്കലും മറ്റൊന്നിനെടുത്തു മാറ്റാനാകില്ല. അവന്റെ സമ്പൂർണ്ണ വിശ്വാസത്താൽ അവൻ വളരെ വിചിത്രനായിരുന്നു. അതുകൊണ്ട് പിശാചിന് അവന് ചുറ്റും അധിക നാൾ ചുറ്റിത്തിരിയാനായില്ല. ഇന്ന് രാവിലെയുള്ള പഠനത്തിൽ നമുക്കത് കിട്ടിയിരുന്നു. ബുദ്ധിപരമായ ധാരണയുടെ ആ വലിയ കബളിപ്പിക്കുന്നതായി അവൻ വന്നു. യേശു കടന്നു വരുമ്പോൾ അവനെതിരായി അവൻ ഭോഷ്ക് പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവൻ 10,000 വോൾട്ടേജ് ഉള്ള കറണ്ട് കമ്പിയിലാണ് മുട്ടിയെന്ന് മനസ്സിലായി. അവനെ വീണ്ടും പുറകിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അതെ സാർ, അവൻ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ തന്നെ അവന് ആ ഷോക്ക് കിട്ടി. ഇപ്പോൾ നീ ഒരു മഹാനായ മനുഷ്യനാണ്. നീ നിന്നെ തന്നെ ഒന്ന് ഉയർത്തിക്കാട്ടിയാൽ ഖേമനായി തീരാം എന്ന് മയപ്പെടുത്തിയ ഒരു കാര്യമായി അവൻ അടുത്ത പ്രാവശ്യം വന്നു. പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോവുക. ഓ എന്റെ, അവൻ മുട്ടിയത് എന്തിനാണ്? മാത്രമല്ല, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നോക്കൂ, അവൻ കർത്താവായ ദൈവമായിരുന്നു എന്ന് സാത്താൻ തെളിയിച്ചു കൊടുത്തു. നീ നിന്റെ പരീക്ഷിക്കരുത് എന്നെഴുതിയിരിക്കുന്നു. ഇപ്പോൾ അത് കർത്താവായ ദൈവമായിരുന്നു എന്ന് സാത്താൻ അറിയില്ലായിരുന്നെങ്കിൽ ഒരു നിമിഷം നിൽക്കൂ, നീ അല്ല ആ വ്യക്തി. അതിനെ കുറിച്ച് കൂടുതലായി വാദപ്രതിവാദം നടത്താൻ പാടില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഏത് നിലത്തിലാണ് നിൽക്കുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. അതായിരുന്നു അവൻ. അത് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പിശാച് അറിഞ്ഞിരുന്നു. കാരണം യേശുവിന്റെ പ്രവൃത്തികൾ അവന്റെ ദൈവമായ കർത്താവായിരുന്നു എന്ന് തെളിയിച്ചിരുന്നു. ഇപ്പോൾ മറ്റൊന്നിലേക്ക് നോക്കൂ. സമ്പൂർണ്ണ വിശ്വാസം എല്ലാ സാഹചര്യത്തിലും ഒരു ഗുരുനാഥനായിരിക്കും. സമ്പൂർണ്ണ വിശ്വാസം എല്ലാ സാഹചര്യങ്ങളും കീഴടക്കും. അത് എന്തായാലും കാര്യമില്ല, അത് അതിനെ കീഴടക്കുന്നു. ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോഴോ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനുമേൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. സാഹചര്യം എന്തായാലും കാര്യമില്ല, അതിനിതുമായി ഒന്നും തന്നെ ചെയ്യാനില്ല. നോക്കൂ, അത് ആ സാഹചര്യത്തെ ജയിച്ചടക്കുന്നു. ഈ പ്രത്യേക കാര്യത്തിന് ഇത് സംഭവിക്കാൻ പോകുന്നു എന്ന് കർത്താവ് വെളിപ്പെടുത്തിയ ശേഷം, അത് വ്യാധിയുടെ ഒരു മുറിയിലായിരുന്നാലും ശരി, നിങ്ങളത് പറഞ്ഞതിന് ശേഷം അങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്നു. ഓ, ചെയ്യുമോ? ചോദ്യങ്ങളൊന്നും ഉന്നയിക്കരുത്. അത് മുന്നമേ കഴിഞ്ഞിരിക്കുന്നു. മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. കാണുന്നോ, അതെല്ലാ സാഹചര്യത്തെയും ജയിച്ചടക്കുന്നു. അതെ, നിങ്ങൾ ഇത് ചെയ്യുമെങ്കിൽ ഇന്ന് ഇന്നയാൾ ചെയ്യാൻ പോകുന്നു. അത് നിങ്ങൾ നോക്കൂ, അത് ആദ്യം തന്നെ ജയിച്ചടക്കിയിരിക്കുന്നു. മനസ്സിലായോ? അതിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വാസം വിശ്വസിക്കുന്നു. അതെങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് എനിക്കറിയില്ല. അവനെങ്ങനെയും അത് ചെയ്യും. കാണുന്നോ, അതെല്ലാ സാഹചര്യത്തെയും ജയിച്ചടക്കുന്നു. വിശ്വാസത്തിനും സ്നേഹത്തിനും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങൾക്ക് സ്നേഹമില്ലായിരുന്നാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കില്ല. കാരണം സ്നേഹം എന്ന മൂലവസ്തുവായ ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. വിശ്വാസവും സ്നേഹവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരു യൗവന ദമ്പതികളെ, നിങ്ങളൊരു യൗവനക്കാരനായ പുരുഷനെയും ഒരു യൗവനക്കാരി സ്ത്രീയെയും എടുക്കൂ. അവർ സ്നേഹത്തിലാകുമ്പോൾ അവർ അന്യോന്യം സ്നേഹബന്ധത്തിലായി തീരുന്നു. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഒരാൾ മറ്റേയാളിനെ കൂടുതലായി എറിയാൻ തുടങ്ങുന്നു. അവരുടെ ഹൃദയങ്ങൾ ഒന്നായി തുടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. കാണുന്നു, അവർ അപ്പോഴും അവർ ദമ്പതിമാരായി തീർന്നിട്ടില്ലായിരിക്കാം. അവരുടെ സ്നേഹം അവരെ ഒരുമിച്ച് കെട്ടുന്നു. അവരിൽ ഒരാൾക്ക് മറ്റേയാളിന്റെ മേൽ ദൃഢവിശ്വാസമുണ്ട്. ഇപ്പോൾ വാസ്തവമായി ഒരാൾ മറ്റേയാളിനെ സ്നേഹിക്കുന്നെങ്കിൽ, ആ പെൺകുട്ടി നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്ന് അവൾ അറിയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരാളിന് മറ്റേയാളിൽ അന്യോന്യവിശ്വാസമുണ്ടായിട്ട് ദൃഢനിശ്ചയമുണ്ടാകുന്നു. നിങ്ങൾക്കതില്ലെങ്കിൽ നിങ്ങൾ അവളെ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാണണോ, ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് വിശ്വാസം കിട്ടിയിരിക്കണം. നിങ്ങൾ അവരെ വേർതിരിച്ച് ഒന്നിനെ കിഴക്ക് മൂലയ്ക്കും മറ്റതിനെ വടക്കേ മൂലയ്ക്ക് വെച്ചാലും അവരെവിടെയായാലും കാര്യമില്ല. അവിടെയും അപ്പോഴും അവരുടെ ആ സ്നേഹം ഒന്നായി തന്നെ തുടിക്കും. അവർ അന്യോനെ സ്നേഹിക്കുന്നതിനാൽ അവർ ഒരാൾ മറ്റേയാളിന് എത്രമാത്രം വാസ്തവമായിരിക്കും സാധിക്കുമോ അത്രയും വാസ്തവമായിരിക്കും. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ നോക്കൂ, നിങ്ങൾ അവനെ സ്നേഹിക്കുന്നെങ്കിൽ നരകത്തിന്റെ ഉപായത്തു നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി മാത്രമായിട്ടല്ല, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കും. ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ പോലെ വളരെ നാളുകൾക്ക് മുമ്പല്ലാതെ ഇവിടെ ലൂയിസ്വില്ലായിൽ സംഭവിച്ചതാണ്. ഒരു സ്ത്രീ അവളായിരുന്നിട്ട് അനേക വർഷങ്ങളായി ഒരു ക്രിസ്ത്യാനിയായിരുന്നു. എന്നാൽ അവളുടെ ഭർത്താവ് കുറെ പ്രേമിച്ച് ഈ മനുഷ്യനുമായി സ്നേഹത്തിലായി. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഈ മനുഷ്യൻ ഒരു ക്രിസ്ത്യാനിയായി തീർന്നത്. അവരങ്ങനെ വിവാഹിതരായി തീർന്നു. അവർ തമ്മിൽ സ്നേഹിച്ചിട്ട് അന്യോന്യം ദൃഢനിശ്ചയമുള്ളവരായിരുന്നതിനാൽ അവർ വിവാഹിതരായി. അങ്ങനെ ഈ സ്ത്രീ ഈ മനുഷ്യനോട് പറഞ്ഞു, ഭർത്താവേ, നിങ്ങൾ കുറച്ചു മുമ്പാണ് ക്രിസ്ത്യാനിയായത്. അത് നിങ്ങൾക്ക് കഠിനമായ ഒരു കാര്യമാകുന്നു. നിങ്ങൾ അതിൽ ഇത്രയേറെ വളർച്ചയെ പ്രാപിക്കേണ്ടതുണ്ട്. അത് മദ്യപാനമായിരുന്നു. പറഞ്ഞു, നിങ്ങൾ അതിലൂടെ ഇത്രമാത്രം പോകേണ്ടതുണ്ട്. പറഞ്ഞു, നിങ്ങൾ വളരെ കഠിനമായി പ്രലോഭിക്കപ്പെടാൻ ബാധ്യസ്ഥനാകും എന്നെനിക്കറിയാം. പറഞ്ഞു, ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വീഴ്ച സംഭവിച്ചാലോ, ഇതിലെ പ്രലോഭനത്തിൽ നിന്നും നിങ്ങൾ ജയം പ്രാപിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വീഴ്ച സംഭവിച്ചാലും താങ്കൾ വീട്ടിൽ നിന്നും മാറി നിൽക്കരുത്. നിങ്ങൾ തിരികെ വന്നേക്കണം. നിങ്ങൾ നേരെ ഇവിടെ തന്നെ വരണം. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിങ്ങളെയും കാത്തുകൊണ്ട് ഇവിടെ തന്നെ കാത്തിരിക്കും. നിങ്ങൾക്ക് ജയം കിട്ടുവോളം നിങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ച് ജയം പ്രാപിക്കാനുള്ള സഹായത്തിനായി ഞാൻ ഉണ്ടാകും. ഞാൻ താങ്കളോടൊപ്പം തന്നെ താമസിക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നതിനാലാണ് ഞാൻ വിവാഹം കഴിച്ചത്. നിങ്ങൾ എന്തായാലും കാര്യമില്ല, ഞാൻ അപ്പോഴും നിങ്ങളെ സ്നേഹിക്കും. അതിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ബോയിലർ മുറിയിലിരുന്ന് അവൻ തന്റെ ഉച്ചയൂണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നോടൊപ്പമുള്ള വ്യക്തികളോട് അതേപ്പറ്റി ചോദിച്ചുകൊണ്ട് ചോദിച്ചു, ഇപ്പോൾ ഈ വിധത്തിൽ നിങ്ങളെ സ്നേഹിക്കാനായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? കാണുന്നോ, അവിടെയാണ് നിങ്ങൾ. ആ ദൃഢവിശ്വാസത്തെ നിങ്ങൾക്ക് എങ്ങനെ ലംഘിക്കാൻ കഴിയും? നാം പാപികളും പരദേശികളും ദൈവമില്ലാത്തവരുമായിരുന്നപ്പോൾ ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചതുപോലെ ലോകത്തിന്റെ ആ ചെളിയിൽ വൃത്തികെട്ട അവസ്ഥയിലായിരുന്നപ്പോൾ ദൈവം നമ്മുടെ അടുത്തേക്ക് വന്നു. ദൈവം നിങ്ങൾ അന്വേഷിച്ചു. നിങ്ങൾ ഒരിക്കലും ദൈവത്തെ അന്വേഷിച്ചിരുന്നില്ല. എന്റെ പിതാവ് ആകർഷിക്കാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. നിങ്ങളായിരുന്ന ആ ചെളിക്കുണ്ടിലെ വൃത്തികെട്ട അവസ്ഥയിലേക്ക് ദൈവം ഇറങ്ങി വന്നു. നിങ്ങൾ അന്വേഷിക്കുകയും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അത് ഒരു സമ്പൂർണ്ണ വിശ്വാസത്തെ ഉളവാക്കേണ്ടതാണ്. നിങ്ങൾ എന്തായിരുന്നു എന്ന് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ എന്താണെന്ന് നോക്കൂ. അത് ചെയ്തതെന്താണ്? നിങ്ങളെ സ്നേഹിക്കുന്ന ആരോ ആകുന്നു. പിന്നെ അവൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിന്മേൽ നിങ്ങൾക്ക് വിശ്വാസമിടാൻ കഴിയുന്നില്ലേ? യഥാർത്ഥ കലർപ്പില്ലാത്ത സ്നേഹം അവന്റെ വചനത്തിന്മേൽ ഒരു ദൃഢവിശ്വാസം ഉളവാക്കുന്നു. ഞാൻ ഒന്നുമല്ലാതിരുന്നപ്പോൾ അവൻ എന്നെ പിടിച്ചു. ഞാനിപ്പോഴും ഒന്നുമല്ല, എന്നാൽ ഞാൻ അവന്റെ കൈകളിലാകുന്നു. നോക്കൂ, അവൻ എന്നെ പിടിച്ചു. ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ലാതിരുന്നപ്പോൾ അവൻ എന്നെ സ്നേഹിച്ചു. നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ യോഗ്യരല്ലാതിരുന്നപ്പോൾ അവൻ നിങ്ങളെ സ്നേഹിച്ചു. അവൻ നിങ്ങളെ മാറ്റി. ഒരു നിറക്കാരി സഹോദരി അന്ന് അവളുടെ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ അവൾ പറഞ്ഞു, ഞാൻ എന്തായിരിക്കണമോ അതായിരിക്കുന്നില്ല, ഞാൻ ആഗ്രഹിച്ചത് പോലെ ആയിരിക്കുന്നില്ല, എന്നാൽ ഞാൻ എന്തായിരിക്കണമോ അതാകുന്നുമില്ല. എന്തോ ചിലത് സംഭവിച്ചിട്ട് അവൾ എവിടെ നിന്നോ വന്നിരിക്കുന്നു എന്ന് അവൾ അറിഞ്ഞിരുന്നു. ആ വിധത്തിലാണ് അത് സംഭവിക്കുന്നത്. ഞാൻ അവനിൽ നിന്നും പരദേശിയായിരുന്നപ്പോൾ ദൈവം അത്രയേറെ എന്നെ സ്നേഹിച്ചിട്ട് അവൻ കുനിഞ്ഞു എന്നെ കണ്ടെത്തി പൊക്കിയെടുത്തു എങ്കിൽ അതെനിക്ക് അവൻ എന്നെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ള ദൃഢനിശ്ചയം തരുന്നു. അതവൻ ചെയ്തതിന്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അവൻ എന്നിലെന്തോ ചിലത് കണ്ടു. അവൻ നിങ്ങളിലെന്തോ ചിലത് കണ്ടു. അവൻ നിങ്ങളെ രക്ഷിച്ചതിനൊരു കാരണമുണ്ട്. ഇന്ന് രക്ഷിക്കപ്പെട്ടില്ലാത്ത ജനങ്ങളിലേക്ക് നോക്കൂ. നിങ്ങളെ കൂടാതെ അവന് നിങ്ങളുടെ വശത്തു നിന്നും ദശലക്ഷങ്ങൾ എടുക്കാമായിരുന്നു. എന്നാൽ അവൻ നിങ്ങളെ എടുത്തു. ആമേൻ. നിങ്ങളുടെ സ്ഥാനത്തെ ആർക്കും എടുക്കാൻ കഴിയില്ല. ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ സമ്പദ് വ്യവസ്ഥയാകുന്നു. അതാർക്കും ചെയ്യാൻ കഴിയില്ല. അതാണ് അവന്റെ നിങ്ങളോടുള്ള സ്നേഹം. പിന്നെയും നിങ്ങളുടെ സ്നേഹം അവനിലേക്ക് നേരെ തിരിക്കുന്നില്ലേ? അതൊരു സ്നേഹത്തിന്റെ പ്രേമബന്ധമാകുന്നു. സാഹചര്യം എന്തായാലും കാര്യമില്ല. ഈ സ്നേഹത്താൽ സംജാതമാകുന്ന സ്നേഹം അതിന്റെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നു. ആയതിനാൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുകയും അത് ആ വിശ്വാസത്തെ കൊണ്ടുവരികയും ചെയ്യുന്നു. ശരി, പിന്നെ അതിന് കഴിയില്ല. അത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നതിനെ കൃത്യമായി കൊണ്ടുവരുന്നതിന് തടയാൻ അതിന് കഴിയുകയില്ല. ഇപ്പോൾ ശ്രദ്ധിക്കൂ, സമ്പൂർണ്ണ വിശ്വാസം പരിശുദ്ധമാകുന്നു. അത് സ്നേഹം പോലെ തന്നെ പരിശുദ്ധമാകുന്നു. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെയോ അതോ നിങ്ങളുടെ ഭാര്യയോ സ്നേഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളത് ചെയ്യുന്നില്ല എന്ന് ആരും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ സ്നേഹിക്കുന്നു, നിങ്ങളത് ചെയ്യുന്നു എന്ന് അറിയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളത് ചെയ്യുന്നു എന്ന് നിങ്ങളെങ്ങനെ തെളിയിക്കും? ഓ, ഞാൻ അവനോടൊപ്പം ജീവിക്കുന്ന വിധത്തിൽ തെളിയിക്കും. മനസ്സിലായോ? ഞാൻ ഒരു സത്യസന്ധയും വിശ്വസ്തയുമായ ഭാര്യയാകുന്നു. ഞാനൊരു വിശ്വസ്തത പുലർത്തുന്ന സത്യസന്ധനായ ഭർത്താവാകുന്നു. അത് ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, അഥവാ ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് എന്നോട് തന്നെ തെളിയിക്കുന്നു. നോക്കൂ, നിങ്ങൾ എന്താകുന്നു എന്ന് നിങ്ങളുടെ ജീവിതം തെളിയിക്കുന്നു. അതേ കാര്യം തന്നെ ക്രിസ്ത്യാനിത്വവും ചെയ്യുന്നു. കാണണോ? നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്ക് അന്യോന്യം ദൃഢവിശ്വാസമുണ്ട്. അത് പരിശുദ്ധമാകുന്നു, അത് വാസ്തവമായ ഒന്നാകുന്നു. നിങ്ങൾക്കത് കിട്ടിയിരിക്കുന്നെങ്കിലും അത് നിങ്ങൾക്ക് മറ്റാർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ അത് തെളിയിക്കുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നിങ്ങളുടെ സ്നേഹം തെളിയിക്കും പോലെ നിങ്ങൾക്ക് പരിശുദ്ധവും കലർപ്പില്ലാത്ത വിശ്വാസവും കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയാൽ നിങ്ങളത് തെളിയിക്കുന്നു. പിന്നെ നിങ്ങൾ ഒരിക്കലും പരാതി പറയുകയില്ല. അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നേരെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കാര്യം എങ്ങനെ കാണപ്പെട്ടാലും കാര്യമില്ല. ആരെന്ത് പറഞ്ഞാലും കാര്യമില്ല. എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. അതവസാനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കും പോലെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നറിയും പോലെ. നോക്കൂ, സ്നേഹത്തിനും വിശ്വാസത്തിനും ഒരുമിച്ചു വരേണ്ടതുണ്ട്. അവർ സ്നേഹിക്കുന്നു, അവർ ചർച്ചക്കാരാകുന്നു. സ്നേഹം വിശ്വാസത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. സാത്താൻ നമ്മെ പ്രലോഭിപ്പിക്കുമ്പോൾ ഒരു സമ്പൂർണ്ണ വചനത്താൽ യേശു ചെയ്തതുപോലെ സമ്പൂർണ്ണ വിശ്വാസം കൊണ്ട് നാം അവനെ എതിർക്കേണ്ടതാകുന്നു. ദൈവത്തിന്റെ വചനം സമ്പൂർണമാകുന്നു. ഈ സമ്പൂർണമായ വചനത്തിൽ സമ്പൂർണമായ വിശ്വാസമുണ്ടായിട്ട് നാം സാത്താൻ എതിർക്കേണ്ടതാകുന്നു. ഇപ്പോൾ കഴിയുന്നത്രയും വേഗത്തിൽ നമുക്ക് ധൃതിയിലാക്കാം. അവന്റെ വചനത്തിലുള്ള അവന്റെ വിശ്വാസത്താൽ നമുക്ക് അവൻ ജയിച്ചടക്കിയിരിക്കുന്നു. നമുക്ക് എന്തിനേയും, മരണത്തെയും നരകത്തെയും പാതാളത്തെയും ജയിച്ചടക്കാൻ കഴിയും. ദൈവം ദൈവമാണെന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ വചനത്തിലുള്ള ആ സമ്പൂർണ്ണ വിശ്വാസത്താൽ അവനുമായി ഇടപെട്ട എല്ലാത്തിനെയും അവൻ ജയിച്ചടക്കി. മരണത്തിന് പോലും അവന്റെ മുന്നിൽ നിൽക്കാൻ സാധിച്ചില്ല. രോഗത്തിന് അവന്റെ മുന്നിൽ നിൽക്കാനായില്ല. നദികളെന്ന പോലെ അവനിൽ നിന്നും ശക്തി ഒഴുകിയിരുന്നു, തുടർച്ചയായി പുറപ്പെട്ടു പോയിരുന്നു. അവന്റെ വസ്ത്രത്തിൽ നിന്നും ശക്തി പുറപ്പെട്ടിരുന്നു. അവന്റെ നിഴലിൽ കിടന്നിരുന്ന ഈ ജനങ്ങൾ കാൽപ്പാടിൽ അവന്റെ വസ്ത്രത്തിൽ വിരൽ കൊണ്ട് തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമായിരുന്നു. ആ സ്ത്രീ അന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ വസ്ത്രത്തെ തൊടാൻ എല്ലാവരും ആഗ്രഹിച്ചു. എന്തുകൊണ്ടെന്നാൽ നദികൾ ഒഴുകുന്നത് പോലെ തുടർച്ചയായി അവനിൽ നിന്നും ശക്തി ഒഴുകിയിരുന്നു. അവൻ അവിടെ ആയിരുന്നു കൊണ്ട് നടക്കുകയും ഒരു സമ്പൂർണ്ണ വിശ്വാസത്തിന്റെ ലോകം നടക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ വചനമായിരുന്നു. ഇപ്പോഴും നീ എന്നിലും അവനിലൂടെ അവൻ നിങ്ങളിലേക്ക് വചനത്തെ കൊണ്ടുവരുന്നു. എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ പിന്നെ അതേ വിധത്തിലെ ഒരു രീതിയിൽ തന്നെ നടക്കുക. ശക്തി നിങ്ങളിൽ നിന്നൊഴുകും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ ഉറവകൾ ജനങ്ങൾക്കായി നിങ്ങളിൽ നിന്നും ഒഴുകും. ഞാൻ അർത്ഥമാക്കുന്ന എന്താണെന്ന് കാണുന്നു? നിങ്ങൾ അതിനോട് കബളിപ്പ് നടത്തുന്നില്ല. നിങ്ങൾ അത് നിരൂപിക്കുന്നതല്ല, അത് തുടർച്ചയായി സംഭവിക്കുകയും നിങ്ങളത് കാണുകയും ചെയ്യും. നിങ്ങളത് വെറുതെ നിരൂപിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യില്ല. അതവിടെ വാസ്തവമായും ഉണ്ടായിരുന്നാൽ അത് വാസ്തവമായും സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ഈ ശരീരം നശിപ്പിക്കൂ. ഈ മന്ദിരത്തെ ഞാനതിനെ 3 ദിവസം കൊണ്ട് വീണ്ടും ഉയർപ്പിക്കും എന്ന് അവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞതിനാൽ നിങ്ങൾക്ക് കാണാനാകുന്നു. എന്തുകൊണ്ടാണ്? അവനത് ചെയ്യാനാകും എന്നതിൽ അവൻ അത്രയേറെ തൃപ്തി അടഞ്ഞിരുന്നു. കാരണം അവൻ മിശിഹ, അത് ചെയ്യുമെന്ന് തിരുവെഴുത്ത് പറഞ്ഞിരുന്നു. ഞാൻ അവന്റെ പ്രാണനെ നരകത്തിൽ വിടുകയില്ല, എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുമാൻ സമ്മതിക്കുകയുമില്ല. ഒരു പ്രവാചകൻ അവന്റെ അടുക്കലേക്കാണ് വചനം വന്നിരുന്നത്, അത് സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുകയും അവനാണ് ആ വ്യക്തിയെന്ന് അവൻ അറിയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ആ സ്വയം യേശു തന്നെ പറയുന്നു, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും, അഥവാ അവർ രോഗികളെ മേൽ കൈവച്ചാൽ അവർക്ക് സുഖം പ്രാപിക്കും. ആ സമ്പൂർണമായ ദൃഢവിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്റെ മേൽ കൈകൾ വച്ചിരിക്കുന്നു, ഞാൻ സൌഖ്യമാകാൻ പോകുന്നു. കാരണം അവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ ഈ ശരീരം നശിപ്പിക്കൂ, ഞാൻ അതിനെ ഉയർപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ മിശിഹയായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. ഞാൻ എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുമാൻ സമ്മതിക്കുകയില്ല, ആ പരിശുദ്ധനായവൻ അവൻ തന്നെയെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഞാൻ അവന്റെ പ്രാണനെ നരകത്തിലേക്ക് വിടുകയുമില്ല, അവൻ വിട്ടില്ല, അവൻ അത് ചെയ്യില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. നരകത്തെയും പാതാളത്തെയും രണ്ടിനെയും ജയിച്ചടക്കാൻ പോകുന്നവൻ അവനായിരുന്നു എന്നുള്ള ദൃഢനിശ്ചയം അവനുണ്ടായിരുന്നു. പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് നശിപ്പിക്കൂ, 3 ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ അതിനെ വീണ്ടും ഉയർപ്പിക്കും. ഓ എന്റെ, എനിക്ക് എന്റെ ജീവനെ കളയാനുള്ള അധികാരം എനിക്കുണ്ട്, മാത്രമല്ല അതിനെ എനിക്ക് തിരികെ എടുക്കാനുള്ള അധികാരമുണ്ട്. അവൻ ആരായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. നിങ്ങളൊരു ക്രിസ്ത്യാനിയാകുന്നു, എന്തിനു വേണ്ടിയാണോ യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചത്? അതിലെ പാപമുക്തമാക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ അവകാശിയാകുന്നു. അതെല്ലാം നിങ്ങൾക്കുള്ളതാകുന്നു, അത് മുന്നമേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളത് വിശ്വസിച്ചാൽ മാത്രം മതി, അത് നിരൂപണമല്ല. അതിനെ വിശ്വസിക്കുകയും അത് നിങ്ങളുടേതെന്ന് അറിഞ്ഞിട്ട് അതിനെ സ്വായത്തമാക്കുകയും ചെയ്യുക. ഓ ജയിച്ചടക്കള വിശ്വാസം, അതാണ് അറിയുക. അതെ, അത് സംഭവിക്കുമെന്ന് അവൻ മുന്നമേ അറിഞ്ഞിരുന്നു. അത് സംഭവിക്കുമെന്ന് അവൻ മുൻകൂട്ടി പറയാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അത് സംഭവിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ മുൻകൂട്ടി പറയുന്നതെല്ലാം സംഭവിക്കുമായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവൻ എന്തു പറഞ്ഞാലും അവൻ പറഞ്ഞതിനെ ദൈവം മാനിക്കുമായിരുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. യേശു പറയുന്നതെല്ലാം ദൈവം അതിനെ നടപ്പിലാക്കുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവന്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളായിരുന്നു. ഇപ്പോൾ നോക്കൂ, അതേ തിരുവഴി തന്നെ നേരെ നമ്മുടെ അടുക്കലേക്ക് തിരികെ വന്നിരിക്കുന്നു. നിങ്ങൾ ഈ മലയോട് പറയുമെങ്കിൽ, ഓ എന്റെ, ഞാൻ അല്പം കുതിർന്നിറങ്ങാൻ അനുവദിക്കുകയാണ്. നോക്കൂ, കാരണം നാം ഒരു പ്രാർത്ഥനാ നിര ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ കൂട്ടായ്മ പിരിച്ചുവിട്ട ശേഷം രോഗികൾക്കായി പ്രാർത്ഥിക്കും. അതിന്റെ ആവശ്യമുള്ളവർ പോകേണ്ടവരുണ്ട്. ശ്രദ്ധിക്കൂ, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. അവന്റെ ജീവിതത്തിൽ അവിടെ ഒന്നും തന്നെ ഇല്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവൻ പ്രസാദിച്ചിരിക്കുന്നു, അവനെ കേൾക്കുവിൻ. അവൻ സ്നാനമേറ്റ ദിവസം, ഇത് എന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിപ്പാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, എന്റെ ഗ്രഹം ഇവിടെയാക്കാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരിക്കലും അവനൊരു കുറ്റബോധം പോലുമില്ല. ഇപ്പോൾ അതേ ദൈവം നിങ്ങളിലേക്ക് വരികയും നിങ്ങളിൽ വസിക്കാൻ പ്രസാദിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങളുടെ വാക്കിനെ മാനിക്കാൻ പ്രസാദിക്കുമ്പോൾ, നിങ്ങളുടെ തീരുമാനം എന്തായാലും, യോശുവയുടെ തീരുമാനം എന്തായിരുന്നു? സൂര്യ അനങ്ങാതെ നിൽക്കൂ, അത് അവിടെ തന്നെ നിന്നു. ആമേൻ. തീർച്ചയായും. മോശയുടെ തീരുമാനം എന്തായിരുന്നു? അവൻ നദിയുടെ മേൽ തന്റെ വടി ഇങ്ങനെ താങ്ങി നിർത്തി, പിന്നെ തുറന്നു വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അത് തുറന്നു വന്നു. നോക്കൂ, നിങ്ങൾ എന്തു ചോദിച്ചാലും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സംശയിക്കാതെ നിങ്ങൾ പറയുന്നത് എന്തും സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. അത് നിങ്ങളെ തിരികെ വചനത്തിലാക്കുന്നു. ഇപ്പോൾ അത് പാടയെടുത്ത പാലല്ല, കാണണോ? അത് നിങ്ങളെ തിരികെ ഇടുന്നു. നോക്കൂ, ഒരുപക്ഷേ അത് നിങ്ങളുടെ മുകളിലൂടി ചാടിപ്പോകും എന്നെനിക്കറിയാം. കാരണം അതിന് നങ്കൂരമിടാൻ കഴിയില്ല. എന്നാൽ യഥാർത്ഥ കലപ്പില്ലാത്ത വിശ്വാസം ഇപ്പോൾ തന്നെ അത് പിടിച്ചെടുക്കും. സ്നേഹിത, ഞാനത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ ബൈബിൾ എന്റെ മുന്നിൽ തുറന്നു കിടക്കുന്നു. ഞാനത് സംഭവിക്കുന്നത് കണ്ടിരിക്കുകയും അത് സത്യമാണെന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഈ സന്ദേശം അവസാനിപ്പിക്കുവോളം ഞാൻ ജീവിച്ചിരിക്കാനിടയില്ലാതിരിക്കാം. എന്നാൽ അത് സംഭവിച്ചു എന്ന് എനിക്കറിയാമെന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ തന്നെ സ്വയം അത് കണ്ടിട്ടുണ്ട്. ആ വചനം നിറവേറുന്നത് ഞാൻ കണ്ടിരിക്കുകയും അത് സത്യമാണെന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു. അത് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ സൃഷ്ടികർത്താവ് ഒരു ജീവനുള്ള സൃഷ്ടിയെ നിങ്ങളുടെ കൺമുമ്പിൽ അതിനെ അസ്തിത്വത്തിൽ കൊണ്ടുവരുന്നു. നിങ്ങൾ നിങ്ങളുടെ തല കുലുക്കിക്കൊണ്ട് ആശ്ചര്യപ്പെടുന്നു. പിന്നെയും ചുറ്റു നോക്കുമ്പോൾ കൃത്യമായും അതേ വിധത്തിൽ തന്നെ അവൻ മറ്റൊന്നിനെ കൊണ്ടുവരുന്നത് കാണുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വശത്തേക്ക് തിരിഞ്ഞു പറയുന്നു, അവിടെ അതാ മറ്റൊന്നുകൂടെ വരുന്നു. പിന്നെയും നോക്കുമ്പോൾ അതവിടെയാകുന്നു. ഇപ്പോൾ അത് സത്യമാകുന്നു. ഓ, നാം എവിടെയാകേണ്ടിയിരുന്നു? അതാണ് സമ്പൂർണ്ണ വിശ്വാസം. ദർശനമല്ല, വചനം മാത്രം പറയുക. അതിനു മുമ്പ് അണ്ണാനെ കണ്ടിരുന്നില്ല. അവൻ ഈ തിരുവഴുത്ത് പറയുകയും അതെന്തായിരുന്നു അത് പറയുക. പിന്നെ സംശയിക്കരുത്, നീ പറയുന്നത് തന്നെ ഉളവാകും. ഞാൻ ദൈവത്തെ അവന്റെ വചനത്തിന്മേലെടുത്തു, അത് ഉളവായി. അത് ശരിയാണ്, അതത്രയും സുശക്തമായി. സ്നേഹിത, നിങ്ങളുടെ പാസ്റ്ററായി അത് അന്ന് യോശുവ സൂര്യൻ നിർത്തിയതുപോലെ തന്നെ സുശക്തമായതായിരുന്നു. സൂര്യൻ അവിടെ ആദ്യമേ ഉണ്ടായിരുന്നു. അന്തരീക്ഷ പ്രതിഭാസങ്ങൾ ചലിക്കുന്നു. അപ്പോൾ ആ നിമിഷം അവൻ അത് നിർത്തി. എന്നാൽ ഇത് അവിടെ ഇല്ലാതിരുന്ന ചിലതിനെ അവൻ അവിടെ കൊണ്ടുവന്നതാണ്. അവൻ സൃഷ്ടിച്ചു എന്നെ കല്ലറ വെച്ച ശേഷം അതേ വിശ്വാസം തന്നെ ഏതെങ്കിലും ഒരു നാൾ യാതൊന്നുമില്ലാതെ ഈ ഭൂമിയിൽ നിന്നും പൊടിയെടുത്ത് വീണ്ടും എന്നെ ജീവനിലേക്ക് തിരികെ വളർക്കാൻ കഴിയുന്ന ഒരു ദൈവവുമായി പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ആനന്ദിക്കുന്നു. ഓ എന്റെ, അതവിടെയാകുന്നു. എന്റെ വിശ്വാസം അങ്ങേ നോക്കുന്നു. കാൽവരിയിലെ കുഞ്ഞാടെ, നിങ്ങൾ പറഞ്ഞിട്ട് സംശയിക്കരുത്. നിങ്ങൾ പറഞ്ഞതിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ലഭിക്കും. നോക്കൂ, അത് സംഭവിക്കും എന്ന് വിശ്വസിക്കുക. സങ്കീർത്തനങ്ങളിൽ ദാവീദ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൽ നിന്നും അവൻ തന്നെ അധികാരത്തെ എടുക്കുകയും അവൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു. അതിനെ അവനായി സൂക്ഷിക്കുക മാത്രമല്ല, അവൻ അതിനാൽ മറ്റുള്ളവരെ ശുശ്രൂഷിച്ചു. മറ്റുള്ളവരെ, അങ്ങേയറ്റമുള്ളവരെയും രക്ഷിക്കുകയും അവന് ഇന്നും അതേ കാര്യം ചെയ്യാനും കഴിയും. അവന്റെ വചനത്തിൽ അതേ വിശ്വാസം തന്നെ വിശ്വാസികൾക്കും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 14:12 അവൻ അങ്ങനെ പറയുന്നു. മാർക്കോസ് 16 മാത്രമല്ല, നാം ഇപ്പോൾ വായിച്ച മാർക്കോസ് 11:23 ഇപ്പോൾ ശ്രദ്ധിക്കൂ. ഇപ്പോൾ അവൻ പഴയ നിയമത്തിലുള്ളവർക്ക് പ്രത്യക്ഷമായ അതേ വിധത്തിൽ തന്നെ നമുക്കും പ്രത്യക്ഷമായിരിക്കുന്നു. മാത്രമല്ല, അതേ വിധത്തിൽ തന്നെ പുതിയ നിയമത്തിലും ചെയ്തിരുന്നു. അതേ ക്രിസ്തു തന്നെ അവൻ അതേ വചനത്താൽ കാണിച്ചിരിക്കുന്നു. ആ ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് ഞാൻ നിങ്ങളോട് പ്രസിദ്ധമാക്കുന്നു. ക്രിസ്തു എന്ന ആ വാക്കിന്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തി. അതാണ് ആ ക്രിസ്തു. അഭിഷേകം ചെയ്യപ്പെട്ടയാൾ, അത് സത്യമാണെന്ന് എത്ര പേരറിയുന്നു? അത് പരിഭാഷപ്പെടുത്തൽ, ആ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അഭിഷേകം ചെയ്യപ്പെടാനായി അവിടെ ഒരു മനുഷ്യനുണ്ടായിരിക്കണം. എന്തിനാൽ അഭിഷേകം ചെയ്യപ്പെടാൻ? ബൈബിളിലെ പ്രവൃത്തി 2 നസറേനായ യേശു ദൈവത്താൽ സ്ഥിരീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് അതുമായി പോയി മഹത്തായ കാര്യങ്ങളും മറ്റും ചെയ്തു. നോക്കൂ, ആ ദൈവം പ്രത്യക്ഷമാക്കപ്പെട്ടു. അവൻ ഈ മനുഷ്യനുള്ളിൽ ആരെന്ന് തെളിയിച്ചു. ഇപ്പോൾ നാമം അതേ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അഭിഷേകം ചെയ്യപ്പെട്ട മിശിഹാക്കൾ, യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രകാശിപ്പിക്കാനായി വന്ന അവസാന ദിവസത്തെ മിശിഹാക്കൾ, അവൻ മരിച്ചിട്ടില്ലെന്ന് കാണിക്കാനായി അവൻ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിലായി തീർന്ന് അവൻ അവന്റെ ജനങ്ങളിലാകുന്നു. അവളോടുള്ള ഒരു പ്രേമബന്ധമായി അവനെ സ്വയം അവളിലേക്ക് പകരക്കാരനായി അവന്റെ മണവാട്ടിയിലൂടെ സഞ്ചരിക്കുന്നു. അവർ കല്യാണ വിരുന്നിലൊന്നായിത്തീരും. അതേ വചനത്തിൽ അതേ അടയാളങ്ങൾ, വാഗ്ദത്തം ചെയ്ത അതേ ദൈവം അവന്റെ അതേ പ്രത്യക്ഷതയെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. അത് വിശ്വസിക്കുക എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. ആ സംക്ഷേപത്തെ, അതിനെ വിശ്വസിക്കുക. അത് സമ്പൂർണ്ണ വിശ്വാസത്തെ കൊണ്ടുവരുന്നു. നമ്മൾ എത്ര ഉണർച്ചയറ്റവരായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ അത് വെറും ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ നമുക്ക് നോക്കാം, അവൻ എല്ലാ കാര്യങ്ങളും ശരിയായല്ലേ ചെയ്തിരുന്നത്? അവൻ നമ്മോടെപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് പറയപ്പെട്ട വിധമല്ലേ കൃത്യമായി ചെയ്തിട്ടുള്ളത്? അവനത് ചെയ്തിരുന്നില്ലേ? അവൻ വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ തന്നെ ആ മഹത്തായ അഗ്നിസ്തംഭം നമ്മുടെ ഇടയിൽ തന്നെ ആയിരുന്നിട്ടില്ലേ? നാം അത് കണ്ടിട്ടില്ലേ? എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞതിനു ശേഷം അതിനെ ശാസ്ത്രമെടുത്തില്ലേ? നേരെ അവിടേക്ക് പോയി അത് മാഗസീനുകളിലും ദിനപത്രങ്ങളിലും ഉണ്ടായിരിക്കുന്നതിനെ എടുക്കൂ, അതിനെ പുറത്തെടുത്ത് കാണിക്കൂ. അത് സംഭവിക്കും എന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നില്ലേ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അവൻ ചെയ്തിരുന്ന അതേ വിധത്തിൽ തന്നെ കൃത്യമായി ചെയ്തില്ലേ? അതവൻ തന്നെ. ഒരു വിവേചകനായി അതേ പരിശുദ്ധാത്മാവ് തന്നെ കടന്നു വന്നു. ദൈവത്തിന്റെ വചനം ഇരുവായി തലയുള്ള ഏത് വാളിനെക്കാളും മൂർച്ചയേറിയതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ വിവേചിക്കുന്നവനുമാകുന്നു. അത് ശരിയല്ലേ? അത് അതേ ദൈവം തന്നെയല്ലേ? ഇപ്പോൾ അതേ ഒരുവൻ, അതെവിടെയെങ്കിലുമുള്ള ഒരു അപരിചിതനല്ല, അവൻ ഇവിടെയാകുന്നു. ഇതൊരു സമ്പൂർണ്ണ വിശ്വാസത്തെ ഉളവാക്കാനായി അവൻ ഇവിടെയാകുന്നു. ഞാൻ അവനെ അനുഭവിക്കുന്നു. അവനിപ്പോൾ ഇവിടെയുണ്ടെന്ന് ഞാൻ അറിയുന്നു. അവന്റെ ആത്മാവ് ഇവിടെയുണ്ടെന്ന് ഞാൻ അറിയുന്നു. അവനെല്ലാ കാര്യങ്ങളും അറിയുന്നു എന്ന് ഞാൻ അറിയുന്നു. ആമേൻ. അവൻ ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. ജനങ്ങളിൽ ഈ സമ്പൂർണ്ണ വിശ്വാസത്തെ ഉളവാക്കാനായി അവൻ ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 8 ആത്മാക്കൾ രക്ഷപ്പെട്ട നോഹയുടെ നാൾക്കളെന്ന പോലെ നാം നിത്യതയിലേക്ക് നടന്നു പോകാൻ പോകുന്നതാണോ? ലോത്തിന്റെ നാൾക്കളിൽ സൊദോമിൽ നിന്നും പുറത്തു വന്ന 3 എന്ന പോലെ നാം പോകാൻ പോവുകയാണോ? 6 വിശ്വാസികളുണ്ടായിരുന്ന യോഹന്നാൻ സ്നാപകന്റെ നാൾക്കളെന്ന പോലെ നാം കടന്നുവരാൻ പോകുന്നു? അവന്റെ പ്രവൃത്തികൾ സമ്പൂർണമായതിനാൽ നമുക്ക് വിശ്വസിക്കാം. ആ വചനം അവൻ വചനമാണെന്ന് കാട്ടി അവ കൃത്യമായി നമ്മുടെ മുന്നിൽ ദിവസം പ്രതി പ്രത്യക്ഷമാക്കപ്പെടുന്നു. എബ്രായർ 4 അധ്യായം പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അതിനെപ്പറ്റി ചിന്തിക്കൂ. ദൈവത്തിന്റെ വചനം അതാകുന്നു, ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ വിവേചിക്കുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. വചനം ജഡമായി തീർന്നു. ഹല്ലേലൂയ. തിരുവഴുത്തിലെ അടയാളങ്ങളാലും ഭൗതികമായ അടയാളങ്ങളാലും ശാരീരികമായ അടയാളങ്ങളാലും കൃത്യമായും ഒരു സമ്പൂർണമായ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലേക്ക് നിങ്ങളെ ഒരു സമ്പൂർണ്ണ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായി ആ വചനം മനുഷ്യജടത്തിലൂടെ പ്രവർത്തിക്കുന്നു. നമുക്കതിലേക്ക് നോക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഒരു നിഗൂഢാത്മകമല്ല, അതിൽ നിന്നും ദൂരെ. അത് വിശ്വസിക്കുന്നതും നിങ്ങളെ ദൂരെയാക്കാൻ ശ്രമിച്ചുകൊണ്ട് ലോകത്തിലുള്ള സകലതും നിങ്ങളുടെ മുന്നിട്ടിരിക്കുന്നത് പിശാചാകുന്നു. അവനൊരു യോഗത്തിൽ വെച്ച് അവനാൽ കഴിയുന്ന സകലത്തെയും നിങ്ങളുടെ മുന്നിൽ അറിയാൻ ശ്രമിക്കുന്നു. അതിനെ നിങ്ങളിൽ നിന്നും കുലുക്കി അകറ്റുന്നു. ബൈബിളി പ്രകാരം പറയുന്നു, എഴുന്നേറ്റ് നിന്നെ തന്നെ കുടയുക, തന്നെത്താൻ നുള്ളുക. അവന്റെ ആത്മാവ് ഇവിടെയുണ്ട്. അവൻ നിങ്ങളെ അറിയുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യമേ ഉള്ളൂ, അതിനെ സ്വീകരിക്കാനായി അതിനെ വിശ്വസിക്കുക. അവനതറിയുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുമോ? നിങ്ങളിൽ എന്തുണ്ടെന്ന് അവൻ അറിയുന്നു. നിങ്ങൾ എന്താണെന്ന് അവൻ അറിയുന്നു. നിങ്ങളുടെ ആശ എന്താണെന്ന് അവൻ അറിയുന്നു. നിങ്ങളുടെ ആവശ്യം എന്തെന്ന് അവൻ അറിയുന്നു. ജിം, അവന് ആ കുഞ്ഞിനെ പറ്റി അറിയാമെന്ന് വിശ്വസിക്കുന്നുവോ? നീ പോകുന്നതിന് മുമ്പ് അവന്റെ പനിയെടുത്തിരുന്നു 105. അവൻ അതിനെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നുവോ? ഇതാണ് അതിന്റെ മേൽ രോഗമുണ്ടാക്കിയത്. അത് അതിനെ വിട്ടുപോകും. ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ അവർ വീട് വിട്ടു പോകും മുമ്പ് എന്തു ചെയ്തിരുന്നുവെന്ന് കണ്ടു. ഇപ്പോൾ അത് ശരിയാണ്. ശ്രീമതി ലിറ്റിൽ, ആ പ്രമേഹത്തിന് മേൽ ദൈവം നിനക്ക് ജയം തരുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നിന്റെ അടുത്തായി ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. നിനക്കറിയില്ല, ആത്മാവ് അവളുടെ മേലെയാണ്. ഒരു ചെറിയ എന്തിനെ കുറിച്ചാണ് വിഷമിക്കുന്നത്? കണ്ണിനോ മറ്റൊന്നോ ശസ്ത്രക്രിയ ആവശ്യമായിരിക്കുന്ന ഒരു കുഞ്ഞ് അവൾക്കുണ്ട്. അവൾ ചിക്കാഗോയിൽ നിന്നുമാകുന്നു. ചൈതന്യമുള്ളത്, ഇരുവായി തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയത്, വിവേചിക്കുന്നവൻ അതെന്താകുന്നു? വചനം. അത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? തീർച്ചയായും. ഇപ്പോൾ അടുത്തായി കണ്ണ് ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു മകള് അവിടെ അടുത്തു നിരയിലിരിക്കുന്നു. എന്നിട്ടും സൗഖ്യമായിട്ടില്ല. എന്നാൽ നിങ്ങളത് വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങളത് വിശ്വസിക്കുമോ? ശരി. അവൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ശ്രീമതി പെക്കൻപോ, ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല, അതവിടെ ഇരിക്കുന്ന ചെറുമാകാനായിട്ടാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ദൈവം അതിനെ സുഖമാക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അവന്റെ കുഴപ്പം എന്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഡോക്ടർമാർക്ക് അതറിയില്ല. ഇല്ല, അത് ശരിയാണ്. ശ്വാസകോശം വീങ്ങുന്നതാണ്. അത് ശരിയാണ്. അവനൊരു രക്തത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നു. കൃത്യം. അവനെ സ്കൂളിലേക്ക് അയക്കണോ വേണ്ടേ എന്നവർ അതിനെക്കുറിച്ച് ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്നു. ചൈതന്യമുള്ളത്, ഇരുവായി തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയത്. ഒരു സ്ത്രീക്ക് തന്റെ ആഹാരം കഴിക്കാനാകാത്തതോ ഞാൻ കാണുന്നു. അവൾ എവിടെയോ ഉണ്ട്. എവിടെയാണെന്ന് എനിക്ക് അവളുടെ മുഖം കിട്ടട്ടെ. അതെ, അവിടെ പിന്നിലായിരിക്കുന്നു. അവളുടെ പേര് ശ്രീമതി ലൈവ് എലൻ. ആ വയറിന്റെ വിഷമം നിന്നെ വിട്ടുപോകുമെന്ന് മുഴുഹൃദയത്തോടുകൂടി അവൾ വിശ്വസിക്കുന്നു. ആമേൻ. എന്റെ മറുഭാഗത്ത് നിരയുടെ ഏറ്റവും അവസാനത്ത് നേരെ എന്നെ തന്നെ നോക്കിക്കൊണ്ട് ഇവിടെ ഒരു മകളെ ഇരിക്കുന്നു. അവൾ കണ്ണട ധരിച്ചിട്ടുണ്ട്. അവൾക്ക് സന്ധിവാതമാണ്. അത് നിന്റെ വലത്തെ കയ്യിലാണ്. അതുണ്ടായിരുന്നു, ഇപ്പോൾ മുതൽ കാണില്ല. അതെ, നീ വിശ്വസിക്കുമെങ്കിൽ. നേരെ അവിടെ പിന്നിലുള്ള ആ ചെറിയ കുഞ്ഞിനെ പറ്റി എന്താണ്? അത് ഒഹായോയിൽ നിന്നാണ് വരുന്നത്. കണ്ണിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. ദൈവം അത് സൗഖ്യപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവനത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആഷ്ലാൻഡ്, ഒഹായോ. ദൈവം അതിനെ സുഖപ്പെടുത്തുമെന്ന് നീ ഇപ്പോൾ വിശ്വസിക്കുമെങ്കിൽ അവനത് ചെയ്യും. അതെന്താണ് ചൈതന്യമുള്ളത്? ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ ഇവിടെ ഒരു മകളെ ഇരിക്കുന്നു. എന്തോ ചിലർ അവളെ മുട്ടി. അവളുടെ തോളിൽ അവൾക്കൊരു വിഷമതയുണ്ട്. അത് ശരിയാണ്. അത് ശരിയല്ലേ? ശരി, അതിനെ വിശ്വസിക്കുമെങ്കിൽ അത് വിട്ടുപോകും. കാണുന്നു, ദൈവത്തിന്റെ വചനം ചൈതന്യമുള്ളതും ഹൃദയത്തിലെ ചിന്തനങ്ങളെ വിവേചിക്കുന്നവനുമാകുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രാർത്ഥനാ കാർഡുകളുള്ളവർ ആരുമില്ല. പ്രാർത്ഥനാ കാർഡുകൾ കൊടുത്ത് പ്രാർത്ഥിക്കാനായി ആരുമില്ല. അത് നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ അവയെ കൊടുക്കാറില്ല. നിങ്ങൾ പ്രാർത്ഥിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ? വചനം ജഡത്തിലൂടെ പ്രത്യക്ഷമായിരിക്കുമ്പോൾ എത്ര പേർ പ്രാർത്ഥിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു? ഈ നിര ഇവിടെ നേടുന്നേറ്റ് താഴെ കൂടെ അതുവഴി വന്നാലും ആദ്യം നേരെ ഇവിടെ ഇടനാഴി വന്നാലും നേരെ ഇവിടെ പ്രാർത്ഥന ആവശ്യമുള്ളവർ മാത്രം. പിന്നെ അത് കഴിയുമ്പോൾ ഈ ഇടനാഴിയിലുള്ളവർ അവരുടെ പിന്നിലായി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരും കടന്നുപോയ ശേഷം ഇവിടെ ഈ ഇടനാഴിയിലുള്ളവർ കടന്നു വരേണ്ടതാണ്. ചൈതന്യമുള്ളത്, മൂർച്ചയേറിയത്. ഒരു ഇരുവായ്ത്തലുള്ള വാളിന് അത് ചെയ്യാനാകുമോ? ഇല്ല സാർ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് അത് ചെയ്യാനാകും. എന്തുകൊണ്ടാണ്? അത് ദൈവത്തിന്റെ വചനമാകുന്നു. ഇപ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ആ മഹാവൈദ്യൻ, ടെന്നേസയിൽ നിന്ന് വന്ന ആ സഹോദരി, സഹോദരി ആൻഡ്രീനോ അതല്ലെങ്കിൽ ഡൌണിങ്ങോ ഇവിടെയുണ്ടോ? ആ മഹാവൈദ്യൻ ഇപ്പോൾ അരികിലുണ്ട്. ഞാനതൊരിക്കലും മറക്കില്ല. ഫോർട്ട് വെയിനിലെ ആ രാത്രിയിൽ ആ ആമിഷ് പെൺകുട്ടിയോ ഡെങ്കഡോ അവിടെ ഇരുന്നു കൊണ്ട് ആ മഹാവൈദ്യൻ ഇപ്പോൾ ചാരത്തുണ്ട് എന്ന് വായിക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ ആ ആൺകുട്ടി സുഖപ്പെട്ടു. അവളുടെ മേൽ പരിശുദ്ധാത്മാവ് പതിക്കുകയും അവൾ ചാടി എഴുന്നേറ്റ് അവളുടെ മനോഹരമായ മുടി തോള് വരെ നീണ്ടുകിടന്നിരുന്നു. അപ്പോൾ ആ പിയാനോ തന്നെത്താൻ താളമിട്ടു. ആ മഹാവൈദ്യൻ ഇപ്പോൾ ചാരത്തുണ്ട്. കരുണ കാണിക്കുന്ന മൻ യേശു അത് പാടാനായി ആ പിയാനോയുടെ ബട്ടൺ അലൗകികമായ ശക്തി വായിച്ചു. ആ മഹാവൈദ്യൻ ഇപ്പോൾ ചാരത്തുണ്ട്. നോക്കൂ, നിങ്ങൾ വിശ്വസിക്കുന്നോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കാണുന്നോ? ഇപ്പോൾ ഓർക്കുക, നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇപ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ കടന്നു വരരുത്. അവിടെ തന്നെ ഇരിക്കുക. പറയും, എനിക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഞാനതിലേക്ക് കടന്ന് കാലിടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനത് വിശ്വസിച്ചുകൊണ്ട് കടന്നു വരുന്നു. ഞാൻ ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അത് കൃത്യമായും ശരിയാണ്. ഇപ്പോഴത് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ എന്ന നിബന്ധനയ്ക്ക് കീഴിലാണ്. ഇപ്പോൾ ഞാനത് വിശ്വസിക്കുന്നു, ഞാനിത് വിശ്വസിക്കുന്നു എന്ന് ദൈവം തന്നെ നിങ്ങൾക്ക് തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നോ? അതവന്റെ വചനമാണെന്ന് കാണിക്കാനായി അവൻ തന്റെ വചനത്തെ പ്രത്യക്ഷമാക്കി. തിരുവഴുത്തിന്റെ ഒരു നിവൃത്തീകരണം എന്നോണം അത് അതാകുന്നു എന്ന് തെളിയിക്കുന്നതാകുന്നു. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കുക. നിങ്ങളത് ചെയ്യുമോ? ഞാൻ നിങ്ങളുടെ മേൽ കൈകളെ വയ്ക്കുമ്പോൾ അതാണ് കൃത്യമായും ബൈബിൾ പറയുന്നത്. സോറനേവിലെ, നിങ്ങളുടെ പക്കൽ ഇവിടെ പൊറ്റാളുടെ എണ്ണയുണ്ടോ? അതെടുത്തുകൊണ്ട് ഈ വശത്തേക്ക് വരൂ. നമുക്ക് തിരുവെഴുത്ത് നിറവേറ്റാം. ഇവിടെ ഈ വശത്തെ കടന്നു വരൂ. ഓരോരുത്തരും കടന്നു വരുന്ന മുറയ്ക്ക് അവരിൽ എണ്ണ പുരട്ടുക. നമ്മൾ അവർക്കായി പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വാസം എനിക്കുണ്ട്. അതെനിക്ക് തീർച്ചയായും ഉണ്ടായിരിക്കണം. വിശ്വാസികളായിരിക്കുന്ന എല്ലാവരും അവരുടെ കൈകളെ മറ്റേയാളുടെ മേൽ വയ്ക്കുക. അടുത്തേക്ക് നീട്ടി ഒരാളിന്റെ മേൽ മറ്റേയാളിന്റെ കൈകളെ അന്യോന്യമിക്കൂ. ഇവിടെയാണ് ചില നിമിഷങ്ങൾക്കുള്ളിൽ നാം കണ്ടുപിടിക്കാനിരിക്കുന്നതുള്ളത്. നാം വിശ്വസിക്കുന്ന കാര്യത്തിന് മേൽ ജനങ്ങൾ എത്രമാത്രം മുന്നേറിയിരിക്കുന്നു. നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാളുമേന്തി മുന്നിൽ നടക്കാൻ അവർ എങ്ങനെ തയ്യാറായിരിക്കുന്നു. എന്റെ സഭ എത്രമാത്രം മുന്നേറിയിരിക്കുന്നു എന്ന് ഞാൻ നോക്കും. കാണുന്നു, സാത്താനെ, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നിനക്ക് കഴിയില്ല. നിനക്കിനിയും എന്നെ അവിശ്വസിപ്പിക്കാൻ കഴിയില്ല. എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്? ജനങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് വചനമാകുന്നു. ആ വചനം സത്യമാണ് ഞാൻ നിങ്ങൾ പ്രസംഗിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാകുന്നു. വചനം ജഡമായിരിക്കുന്നു, നിങ്ങളിൽ ജഡമായിരിക്കുന്നു. വചനമാക്കി നിങ്ങളിൽ ജീവനുണ്ടാക്കി, എന്നിൽ ജീവനുണ്ടാക്കിയിരിക്കുന്നു. മനസ്സിലായോ? ആ മഹാവൈദ്യൻ, ശരി, ഇപ്പോൾ നമുക്ക് നമ്മുടെ തലകളെ കുമ്പിടാം. കർത്താവായ യേശുവേ, ആ മഹാവൈദ്യൻ ഇപ്പോഴും അടുത്തുണ്ട്. ആ വൈദ്യൻ നീയാകുന്നു. ഞാൻ നിന്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ വചനം നീ ഇവിടെയാണെന്ന് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അത് നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്നതാകുന്നു. അതായത് നിനക്ക് തോൽവി അടയാനാകില്ല. കർത്താവേ, നീ ഞങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ അന്യോന്യം കൈകളിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ ദൈവത്തിന് അനുഗ്രഹങ്ങൾ വസിക്കാനിടയാകട്ടെ. ഞങ്ങൾ കടന്നു വന്നതുപോലെ അവരും വിശ്വാസികളാകുന്നു. പാസ്റ്ററും ഞാനും ചേർന്ന് ഞങ്ങൾ അവരെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് അവരെ ഈ നിലയിലൂടെ കടത്തിവിടുമ്പോൾ അത് വിശ്വസിക്കാനുള്ള വിശ്വാസമായി അവർ ഓരോരുത്തരും ഈ നിലയിലൂടെ കടന്നു പോകാനിടയായിട്ട് സ്വർഗത്തിലെ ദൈവം ഇവിടെ സന്നിഹിതരായിരിക്കുന്നു എന്നറിയാനിടയാകട്ടെ. അവർ ഓരോരുത്തരും അവരെ തന്നെ കൂടെയാനിടവരട്ടെ. അവർക്ക് ഈ ഒരു പ്രാവശ്യം ചെയ്യാനാകില്ല കർത്താവേ. അവരെ ഇപ്പോൾ അനുവദിച്ചിട്ട് ഒരു പ്രാവശ്യം അത് ആഴത്തിൽ കുതിരാനിടയാക്കണമേ. നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് കാണാനായി കർത്താവേ അവരുടെ കണ്ണുകളെ തുറക്കണമേ. അന്ധരായി ഇടറി നടക്കാതെ പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ വാസ്തവമായ സാന്നിധ്യത്തെ കാണാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ ഇത് അനുവദിക്കണം കർത്താവേ. ആമേൻ. നിങ്ങൾക്ക് സമ്പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് തോന്നുവോളം നിങ്ങൾ ഈ നിരയിലൂടെ കടന്നു വരണമെന്ന് ഞാൻ യേശു ക്രിസ്തുനാമത്തിൽ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. കാരണം നിങ്ങൾ മറ്റാരുടെയോ അവരുടെ സമയം മാത്രമെടുക്കുകയാണ്. നിങ്ങളത് ചെയ്യരുത്. അതിനാൽ ഞാൻ പ്രസംഗിച്ചിരുന്ന ഓരോ വേളയിലും സംഭവിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? കൃത്യമായും അത് ചെയ്തത് കർത്താവായിരുന്നു. അവനത് ചെയ്തിരുന്നത് എനിക്ക് വേണ്ടിയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയാണ് അവനത് നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത്. അത് ശരിയാകും എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. മാത്രമല്ല, അത് നിങ്ങൾ സുഖമാകുകയും ചെയ്യും. നിങ്ങൾ ഇവിടെ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ അവിശ്വാസത്തെ ശരിക്കും ഇവിടെയുള്ള ഒരു ആത്മീയ പോക്കറ്റിലിടുക. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല, എന്നാൽ അതവിടെയുണ്ട്. ആ എണ്ണ നിങ്ങളിൽ തൊടുമ്പോൾ അവിടെ തന്നെ നിങ്ങളുടെ അവിശ്വാസം ഇട്ട് കളയുക. അതിനെ അവിടെ നിക്ഷേപിച്ചിട്ട് നിങ്ങൾ സുഖമാകും എന്ന് സമ്പൂർണ്ണ വിശ്വാസവുമായി നടന്നു പോകുക. നിങ്ങളത് ചെയ്യില്ലേ? എന്നാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ശരി, പാട്ട് നയിക്കാൻ കഴിവുള്ള ആരോടെങ്കിലും ഞാൻ തുടങ്ങി. എവിടെയാണ് ആ മഹാൻ പ്രാസംഗിക സഹോദരൻ? അത് അദ്ദേഹത്തിന്റെ പേരെന്താണ്? ക്യാപ്സ്. സഹോദരൻ ക്യാപ്സ്, അദ്ദേഹം നിലയിലുണ്ടോ? അതെന്താണ്? ഇവിടെ വരൂ സഹോദരൻ ക്യാപ്സ്. അവിടെ കൂട്ടായ്മ നിന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പാടൂ. ആ മഹാവൈദ്യൻ ഇപ്പോൾ ചാരത്തുണ്ട്. അവർ അത് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയത്തിൽ പാടിക്കൊണ്ടിരിക്കൂ. പാടുക, പറയുക മാത്രമല്ല, ഞാൻ പാടാൻ പോവുകയാണ്. മഹാവൈദ്യൻ ചാരത്തുണ്ട്. കാരുണ്യവാനായ യേശു പറയും, വിഷാദിച്ചിരിക്കുന്ന ഹൃദയങ്ങളെ അവൻ ആഹ്ലാദിപ്പിക്കുന്നു. കാരുണ്യവാൻ യേശു. ഓ ഓ ഓ, എന്റെ ശ്രദ്ധയുള്ളവരായിരിക്കൂ. വായ് തുറന്ന് പറയൂ, നിങ്ങളുടെ ആത്മാവ് ജാഗ്രതയുള്ളതായി നിട്ട്. അതെ, ആ മഹാവൈദ്യൻ ഇപ്പോൾ ചാരത്തുണ്ട്. ആ കാരുണ്യവാനായ യേശു അവൻ ഇവിടെയാകുന്നു എന്നവൻ തെളിയിച്ചിരിക്കുന്നു. ഞാൻ അവനെ വിശ്വസിക്കുന്നു. ആമേൻ. ശരി, ആ വിശ്വാസമുള്ളവരെല്ലാം മുന്നോട്ട് കടന്നു വന്നാലും അവളുടെ സൗഖ്യത്തിനായി യേശു ക്രിസ്തുനാമത്തിൽ ഞാൻ കൈകളെ അവരുടെ മേൽ വയ്ക്കുന്നു. In Jesus' name, heal my brother. In Jesus' name, heal my brother.
In Jesus' name, heal my sister. In Jesus' name, heal my sister.
അവരെല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ആ മഹാവൈദ്യൻ ചാരത്തുണ്ട്. കരുണ കാണിക്കുന്ന യേശു വിഷാദിച്ചിരിക്കുന്ന ഹൃദയങ്ങളെ അവൻ ആനന്ദിപ്പിക്കുന്നു. ഓ യേശുവിൻ ശബ്ദത്തെ ശ്രവിപ്പിൻ. സറാഫുകളുടെ പാട്ടിലെ മാധുര്യമുള്ള സ്വരം, മനുഷ്യനാവുകളിലെ മാധുര്യമുള്ള നാമം, പാടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാധുര്യമുള്ള സ്തുതിഗീതം, യേശു അനുഗ്രഹീതനായ യേശു. ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തതെന്നറിയാമോ? നിങ്ങൾ എന്നെ നിങ്ങളുടെ പാസ്റ്റർ എന്ന് വിളിക്കുന്നു. നിങ്ങൾ ശരിക്കത് പറയുകയും ഞാനത് ആകുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ പാസ്റ്ററും യേശു ക്രിസ്തുവിനാൽ തിരിച്ചറിയിക്കപ്പെട്ട് ഞാൻ അവന്റെ പ്രവൃത്തികൾ ചെയ്യുന്നെങ്കിലും എന്റെ വാക്ക് വിശ്വസിപ്പിൻ. നിങ്ങളുടെ മേൽ കൈവയ്ക്കുന്ന ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തി പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രോഗങ്ങളെയും പീഡകളെയും ഞാൻ കുറ്റമുദിച്ചിരിക്കുന്നു. അതിനാൽ അത് വിശ്വസിക്കുക. നിങ്ങളുടെ അപേക്ഷ അത് എന്തായാലും ശരി, നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാരണം വിശ്വസിക്കുന്നവരാൽ സകലതും സാധ്യമാകുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിപ്പിൻ. എനിക്കത് വാസ്തവമായി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സൗഖ്യം ഞാൻ സ്വീകരിക്കുന്നു. ഞാനത് സ്വീകരിക്കുന്നു. ഞാനത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. എന്നിലുള്ള സകലതുമായി ഞാനത് വിശ്വസിക്കുന്നു. കൂടാതെ ഇവിടെ കിടക്കുന്ന തൂവാലുകളുടെ മേൽ ഞാൻ എന്റെ കൈകളെ വെക്കുമ്പോൾ ഞാനത് വളരെ അടുത്ത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജനങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നത് തന്നെ കൃത്യമായും അത് ഉളവാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഇത് ആ മൂന്നാം വരിയിലേക്ക് വരുന്നതാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനാ നിലയോടെ കടന്നുപോയവരോട് ഒരു നിർവ്യാജ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ കൈ നിങ്ങളുടെ മേൽ വയ്ക്കാൻ നിങ്ങൾ അനുവദിച്ചത് മുതൽ എന്തോ ചിലത് നിങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് വാസ്തവമായി നിങ്ങൾ വിശ്വസിക്കാനും അനുഭവിക്കാൻ കഴിയുന്നില്ലേ? നിങ്ങളുടെ കൈ ഉയർത്തിയാലും അത് അവിടെയാകുന്നു. ഇതിനായിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഇപ്പോൾ ഇത് അതല്ല, ഇതിപ്പോൾ വിടരാൻ തുടങ്ങുന്നതാണ്. കാണുന്നോ, തുടങ്ങിയിട്ട് ഇതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. നോക്കൂ, ഞാൻ ചിലതിന്മേൽ പ്രവർത്തിക്കുകയാണ്. ഈ വിശ്വാസത്തിന് ഉത്തേജനം നേരെ ആരംഭത്തിലേക്ക് പോയിട്ട് തിരികെ വരുന്നതാണ്. നോക്കൂ, നിങ്ങൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ വിധത്തിൽ ഒരു കോണിൽ വിശ്വാസത്തെ പോലുള്ള ഒന്ന് ഉയർന്നു വരുന്നതാണ്. ഒരു വിശ്വാസമല്ല, ഒരു സമ്പൂർണ്ണ വിശ്വാസം ഇവിടെ പടുത്തുയർത്തുന്നു. അവന്റെ സമ്പൂർണ്ണ വചനത്താൽ അതൊരു ഇരുവായി തലയുള്ള വളനേക്കാളും മൂർച്ചയേറിയതും ഹൃദയവിചാരങ്ങളെ വിവേചിക്കുന്നതുമായി സമ്പൂർണ്ണ ഹൃദയമുള്ള സമ്പൂർണമായി വാഗ്ദത്തം കാക്കുന്ന ഒരു സമ്പൂർണമായ ദൈവത്തെ കാണുക. എന്താണ് നാം ഇപ്പോൾ സമ്പൂർണതയിലേക്ക് വരുന്നതാണ്? കാരണം മേഘങ്ങളിലേക്ക് എടുക്കപ്പെടലിനായി ജനങ്ങൾ ഈ ക്രമത്തിലേക്ക് വരേണ്ടതുണ്ട്. മേഘങ്ങളിലേക്ക് എടുക്കപ്പെടലിന്റെ ആ സമ്പൂർണ്ണ വിശ്വാസത്തിലേക്ക് സഭ കടന്നു വരേണ്ടതിന് അകലെ അതുതന്നെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു, അതിനായി നോക്കുന്നു. അത് എന്നിൽ നിന്നും വളരെയേറെ ശൗരം ചെയ്യേണ്ടതുണ്ടെന്നും അത് നിങ്ങൾക്കും വളരെ ചെയ്യേണ്ടതുണ്ടെന്നും അർത്ഥമാക്കുന്നു. എന്നാൽ നാം ഒത്തൊരുമിച്ച് ദൈവത്തിന് കൃപയാൽ അത് ചെയ്യും. ആമേൻ. ആ മഹാവൈദ്യൻ ചാരത്തുണ്ട്, കരുണ കാണിക്കുന്ന കർത്താവായ യേശുവേ, എന്റെ പ്രിയ സഹോദരനെ അനുഗ്രഹിക്കണമേ. നീ അവനെ വിളിച്ചിരിക്കുന്ന നിന്റെ ശുശ്രൂഷയ്ക്കായി നിന്റെ പരിശുദ്ധാത്മാവ് ഈ പാസ്റ്റർ എപ്പോഴും സൗഖ്യമുള്ളവനും ആരോഗ്യമുള്ളവനും ഓജസ്വിയുമാക്കി വെക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാനത് അവകാശപ്പെടുന്നു. കർത്താവേ, ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞങ്ങളത് അവകാശപ്പെടുന്നു. അത് ശരിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഇപ്പോൾ ഞങ്ങളത് വിശ്വസിക്കുന്നു. പാടിയിട്ടിൽ വെച്ച് ഏറ്റവും മാധുര്യമുള്ള സ്തുതിഗീതം. യേശു അനുഗ്രഹീതനായ യേശു, നിങ്ങളവനെ സ്നേഹിക്കുന്നില്ലേ? ഇത്രയും ചിന്തിക്കൂ. ഇപ്പോൾ ഇവിടെ തന്നെ മുന്നമേ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ സൗഖ്യത്തിനായിട്ടുള്ള പ്രവൃത്തി തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് സംഭവിക്കുമെന്ന് അവൻ വാക്ക് തന്നിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞ നിങ്ങൾ പിടിച്ചെടുത്തോ? അതിന്റെ ഗൂഢാർത്ഥം നിങ്ങൾ കിട്ടിയോ? നോക്കൂ, നിങ്ങൾ ഈ മലയോട് പറഞ്ഞാൽ, നോക്കൂ, സംശയിക്കരുത്. സംശയിക്കാതെ നിങ്ങൾ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിക്കുമെങ്കിൽ. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂ, 5 നിമിഷത്തിനും താഴെ എല്ലാ കരങ്ങളും ഉയർന്നു കഴിഞ്ഞിരുന്നു. അത് ഒരു പ്രവൃത്തി അവരിൽ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഓ എന്റെ, അവിടെയാണവൻ, അതാണത്. അതെന്താണ്? ആ മഹാവൈദ്യന്റെ സാന്നിധ്യമാകുന്നു. ഓ, നമ്മുടെ കൈകൾ ദൈവത്തിലേക്ക് ഉയർത്തി നമുക്കത് വീണ്ടും പാടാം. ആ മഹാവൈദ്യൻ ചാരത്തുണ്ട്, കരുണ കാണിക്കുന്ന യേശു, വിഷാദിച്ചിരിക്കുന്ന ഹൃദയങ്ങളെ അവൻ ആനന്ദിപ്പിക്കുന്നു. ഓ യേശുവിന് ശബ്ദത്തെ ശ്രവിപ്പിൻ. സറാഫുകളുടെ പാട്ടിലെ മാധുര്യമുള്ള സ്വരം, മനുഷ്യനാവുകളിലെ മാധുര്യമുള്ള നാമം, പാളിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാധുര്യമുള്ള സ്തുതിഗീതം. യേശു അനുഗ്രഹീതനായ യേശു, നമുക്ക് ഒരു നിമിഷം നിശ്ചലമായി നിൽക്കാം. നമുക്കവനെ നമ്മുടെ ഹൃദയത്തിൽ ആരാധിക്കാം. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ദൈവം അവനിവിടെയാകുന്നു. അവനിവിടെയാകുന്നു. ആരാണ്? തന്നെ സ്വയം വചനമായി തിരിച്ചറിച്ചിരുന്നവനോ? ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയറിയതും ഹൃദയങ്ങളെയും ഉദ്ദേശങ്ങളെയും വിവേചിക്കുന്നവനും. എന്തിനു വേണ്ടിയാണ് നിങ്ങളോട് വന്നത്? നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിന് ഉദ്ദേശമെന്താണ്? നിങ്ങൾ ആരാകുന്നു? യേശുക്രിസ്തു മിശിഹ ആയിരിക്കണം എന്ന് തിരിച്ചറിയിക്കലും ഇന്നലെ ആയിരുന്നു അതേ മിശിഹ തന്നെ ഇന്നും എന്നേക്കും ആയിരിക്കുമെന്നും അവനെ തിരിച്ചറിയിക്കുന്നു. ആ മഹാവൈദ്യനിവിടെയുള്ളവൻ പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചും കൊണ്ട് നീ ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ, അവന് അണ്ണാനുകളെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അവന് ഒരു വഴിയുമില്ലായിരുന്നു. അവിടെ വിശ്വസിക്കാനുമൊന്നുമില്ലായിരുന്നു. അത് എന്റെ വിശ്വാസമാണത് ചെയ്തത്. അവൻ എന്റെ വിശ്വാസത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കാൻ പറഞ്ഞു. അവൻ എന്നോടത് ചോദിക്കാനായി ആഹ്വാനം ചെയ്തു. അവന്റെ വചനത്തെ അനുസരിച്ച് അവന്റെ വെല്ലുവിളിയെ ഞാൻ ഏറ്റെടുത്തു. ഞാനത് ചോദിച്ചു. അത് പ്രത്യക്ഷമായി വന്നു. അത് സത്യമാണെന്ന് സ്വർഗത്തിലെ ദൈവം അറിയുന്നു. അവന് രോഗിയെ സൗഖ്യമാക്കാൻ കഴിയില്ലേ? ജനങ്ങൾക്ക് വേണ്ടിയും ഈ രീതിയിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് അവനെന്നെ ഉയർത്താൻ കഴിയുമെങ്കിൽ അവർക്ക് ആ തുല്യസ്ഥാനത്തേക്ക് പോലും വരാൻ കഴിയുന്നില്ല. അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവന് എന്റെ വിശ്വാസത്തെ ഉപയോഗിക്കാനാകുന്നു. അവന് എന്നെ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് ഉയർത്താനായിട്ട് ഞാൻ കയറുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സഹോദരനാകുന്നു. നിങ്ങളുടെ സഹോദരനായി ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് നിങ്ങളെ ദൈവത്തിന്റെ മുന്നിൽ മുറുകെ പിടിക്കാൻ എന്നാൽ കഴിയുന്നതിൽ ഏറ്റവും നന്നായി ശ്രമിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ആ വെള്ള സിംഹാസനം നിന്നുകൊണ്ട് അതിനെ പന്തയം വെച്ച് അവിടെയുള്ള ആ രക്തമംഗലമായ ബലിയിലേക്ക് എന്റെ വിരൽ ചൂട്ടിക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്ന അവന്റെ നാമത്തിൽ സംസാരിക്കുന്നു. അത് സംഭവിക്കേണ്ടതുണ്ട്. അത് സംഭവിച്ചേ മതിയാവൂ. അത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. അത് സംഭവിച്ചു എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് അത് സംഭവിച്ചെന്ന് നിങ്ങൾ അറിയുന്നു. അത് ശരിയാണ്. ആമേൻ. വച്ചേറ്റവും മാധുര്യമുള്ള സ്തുതിഗീതം. യേശു അനുഗ്രഹീതനായ യേശു. സറാഫുകളുടെ പാട്ടിലെ മാധുര്യമുള്ള സ്വരം. മനുഷ്യനാവുകളിലെ മാധുര്യമുള്ള നാമം. പാടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാധുര്യമുള്ള സ്തുതിഗീതം. യേശു അനുഗ്രഹീതനായ യേശു. മനുഷ്യനാവിൽ മാധുര്യമുള്ള നാമമായ അങ്ങയുടെ നാമത്തിൽ പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. പിശാചുക്കൾ അത് മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അത് രോഗികളെ സൌഖ്യമാക്കുന്നു. അത് കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കുന്നു. അത് പിശാചുക്കളെ പുറത്താക്കുന്നു. അത് ക്രിസ്ത്യാനികളെ ഉളവാക്കുന്നു. ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമമില്ല. ഞാൻ അതിൽ ജീവിക്കുന്നു. അതിൽ സ്നാനമേറ്റു. അതിൽ വിശ്വസിച്ചു. അതിൽ ആരാധിക്കുന്നു. ഓ, എന്നെ അതിന്റെ ഭാഗമാക്കാൻ അനുവദിക്കണമേ. എന്റേതായതിനുപേക്ഷിച്ചിട്ട് കർത്താവേ, അതങ്ങിൽ ആ നാമത്തെ യേശു ക്രിസ്തു എന്ന് വിളിക്കുന്നു. അഭിഷേകം ചെയ്യപ്പെട്ട മിശിഹായിൽ എന്റെ വഴി അവിശ്വാസത്തിന്റെ ചേരലൂടെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ അവന്റെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കാനായി കണ്ടെത്താൻ സഹായിക്കണമേ. ഇപ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ഞായറാഴ്ച ഇവിടെ തിരികെ എങ്ങനെ സൗഖ്യമായി എന്നും നിങ്ങൾ സാക്ഷ്യം പറയണം. ഈ ആഴ്ചയിൽ എന്തെല്ലാം സംഭവിച്ചു, എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിരിക്കുന്നു. അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? അത് പറയുക എന്നവൻ എന്നോട് പറഞ്ഞു. അതിനാൽ ഞാനത് പറയുന്നു. അതാണത്. അത് കഴിഞ്ഞു പോയിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ സൗരൻ നേവൽ, ഒരു നിമിഷം.
Is not my word real in the hearts of those to whom I will reveal it, saith the Lord thy God? Yea, and is not my word sharp even as I have spoken this night, yea, sharp as a two-edged sword? Yea, I say unto thee, my arm is not sharpened that I cannot heal, and yea, my ear is not dull that I cannot hear thy prayer, saith the Lord thy God. Yea, look ye unto me, and know that that shall be performed which I have promised unto thee, saith the Lord thy God. Yea, know ye, yea, that the truth was spoken unto thee this night. Yea, and the miracles that I have promised thee, yea, are already taking place. Yea, they are coming to pass, saith the Lord thy God. Know ye, and let this word be confirmed in thy heart, that I have dealt with thee and shall deal with thee, saith the Lord.
Blessed be the name of God.
കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കരം ഉയർത്തി ഒരു നിമിഷം അവൻ ആരാധിക്കാം. ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ. നന്ദി പിതാവെ, നിനക്കോ നന്ദി പിതാവെ. ഒരു വിശ്വാസിയായി ആ സന്ദേശം സംസാരിക്കപ്പെട്ട അകലം എത്രയായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് സംസാരിച്ചതിന് താളവും അതിന്റെ വ്യാഖ്യാനം തിരികെ വന്നതും അതേ വിധത്തിലായിരുന്നില്ലേ? അതാണത്. അതെന്തായിരുന്നു എന്ന് ശ്രദ്ധിക്കുവൻ. കൃത്യമായും സന്ദേശത്തോടൊപ്പമായിരുന്നു. ആ കാര്യങ്ങൾ സത്യമാണെന്ന് തീർച്ചയാക്കുന്നു. അതവൻ നിങ്ങളോട് മുന്നമേ വാഗ്ദത്തം ചെയ്തിരുന്നതിനെ അവൻ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കടന്നു വന്ന വിധം ശ്രദ്ധിക്കുവൻ. അത് വ്യാഖ്യാനം ചെയ്ത വിധം നോക്കുവൻ. എത്ര നേരം അവൻ സംസാരിച്ചു നോക്കുവൻ. എത്ര വാക്കുകൾ അവനുച്ചരിച്ചു നോക്കൂ. വളരെ കൃത്യമായിരുന്നു. ഞാൻ നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടുവോളം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.